നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിന്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശത്തിൽ ലോഹ പക്ഷികളെ പോലെ പറന്നു നടക്കുന്ന വിമാനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇത് കൂട്ടിമുട്ടുമോ. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ എത്ര സുഗമമായിട്ടാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡ് ചെയ്യുന്നതെന്നും, സാധാരണക്കാരായ നമ്മുടെ സേഫ്റ്റി എങ്ങനെയാണ് എയർപോർട്ടും അതിലുള്ള ഉദ്യോഗസ്ഥരും എൻഷുർ ചെയ്യുന്നതെന്നും എല്ലാം നമുക്ക് വിശദമായി പറഞ്ഞു തരുവാനായിട്ട് ഇവിടെ ന്യൂസിലൻഡിൽ വില്ലിംഗ്ടൺ എയർപോർട്ടിൽ ഓപ്പറേഷൻസ് പ്രോസസ് മാനേജറായി ജോലി ചെയ്യുന്ന ജേക്കബ് ജോർജ് ആണ് സ്റ്റുഡിയോയിൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ജേക്കബ് നമ്മുടെ ഷോയിലേക്ക്.
താങ്ക് യു ചേച്ചി, പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികമായ സന്തോഷമുണ്ട്. എന്നെ കൊണ്ടാവുന്ന എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ അറിയിക്കാനും പറഞ്ഞു തരാനുമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്നു. ആക്ച്വലി
ജേക്കബിന്റെ ടൈറ്റിൽ ഓപ്പറേഷൻസ് പ്രോസസ് മാനേജറാണ്. ഈ ഒരു ജോലിക്കടിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വൺ ഡേ ഇൻ യുവർ പ്രൊഫൈൽ എന്താണ്?
ഒരു ഓപ്പറേഷൻസ് പ്രോസസ് മാനേജർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം ആൾക്കാർക്ക്, ട്രാവൽ ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു ഫ്രണ്ട് എൻഡ് ഉണ്ട്, ഫ്രണ്ട് എൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം എയർപോർട്ടിന്റെ ഫ്രണ്ട് എൻഡ് ഓഫ് അതിനെയാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഓപ്പറേഷൻസ് പ്രോസസ് മാനേജർ എന്ന ഞങ്ങളുടെ നിലയിൽ ഞങ്ങൾ അതിന്റെ ബാക്ക് എൻഡിന്റെ എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം വെല്ലിംഗ്ടൺ എയർപോർട്ടിൽ അതെന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എയർ സൈഡ് ഓപ്പറേഷൻസ് ഉണ്ട്, ലാൻഡ് സൈഡ് ഓപ്പറേഷൻസ് ഉണ്ട്, ടെർമിനൽ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പം അതിനെ അങ്ങനെയാണ് ഞങ്ങൾ വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ സിസ്റ്റംസും അതിന്റെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നതും ഡേ ടു ഡേ പ്രൊസീജിയേഴ്സും ഡേ ടു ഡേ പോളിസീസ്, ഇത് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് കംപ്ലയിന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എയർപോർട്ടിന്റെ സർട്ടിഫിക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞങ്ങളാണ് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നതും, അങ്ങനെ പല പല, അതൊരു എന്താ പറയാ, ഒരു ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നുണ്ട്. അത്
നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ATC എയർ ട്രാഫിക് കൺട്രോൾ ആണോ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്?
അല്ല, എയർ ട്രാഫിക് കൺട്രോൾ ടവർ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഡിഫറെന്റ് ഓർഗനൈസേഷൻ ആണ്. അതിന് ഒരിക്കലും എയർപോർട്ടുമായിട്ട്, അത് എയർപോർട്ടിൽ ഉള്ള എല്ലാ എയർപോർട്ടിലും ഉള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. പക്ഷെ അതിന് എയർപോർട്ടുമായിട്ട് ആക്ച്വലി ഒരു കണക്ഷനും ഇല്ല. അവർ ടോട്ടലി ഡിഫറെന്റ് ഒരു ഓർഗനൈസേഷൻ ആണ്. അവരാണ് ആക്ച്വലി എയർ നാവിഗേഷൻ സർവീസ് പ്രൊവൈഡർ. അത് ഇൻ സിമ്പിൾ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹൈവേസ്, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയുന്ന പോലെ ആകാശത്തൊരു ഹൈവേ ഉണ്ട്. ആകാശത്തെ ഹൈവേയിലൂടെയാണ് ഈ എല്ലാ എയർക്രാഫ്റ്റും ഒരു ഓർക്കസ്ട്രേറ്റ് രീതിയിൽ അത് വന്നുകൊണ്ടും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അത് കൺട്രോൾ ചെയ്യുന്ന ടവറാണ്. അപ്പം ആ ടവറും അവരുടെ ഇൻസ്ട്രുമെന്റ് പ്രൊസീജിയേഴ്സും എല്ലാം ഡിസൈൻ ചെയ്യുന്നതും അതൊരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ എയർപോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓൺ ദ ഗ്രൗണ്ട് അല്ലെങ്കിൽ പാസഞ്ചർ ആൻഡ് എയർക്രാഫ്റ്റ് വൺസ് ഓൺ ഗ്രൗണ്ട്, അന്നേരം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ സെന്റർ ഉണ്ട്. അപ്പൊ അത് പൊതുവെ ആൾക്കാർക്ക് വളരെ ആൾക്കാരും അങ്ങനെ കാണാറുമില്ല, കണ്ടിട്ടുമില്ല. അത് ബിഹൈൻഡ് ദ സീൻസ് ആണ്. അപ്പം ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ബോർഡിംഗ് പാസിൽ കാണുന്നൊരു ബോർഡിംഗ് ഗേറ്റ് നമ്പർ, അത് നിങ്ങൾ കാണുമ്പോൾ ഗേറ്റ് നമ്പർ ഉണ്ടെന്ന് മാത്രമേ കാണുള്ളൂ. പക്ഷെ അത് എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് കൺട്രോൾ സെന്ററിൽ എയർപോർട്ട് ഓപ്പറേഷൻസ് കൺട്രോൾ സെന്റർ, അതിന് പല പല പേരുകളിൽ പല പല എയർപോർട്ടുകൾ അറിയാറുണ്ട്. ഞങ്ങളുടെ അവിടെ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ സെന്റർ എന്ന് അറിയുന്നത് ഇന്റഗ്രേറ്റഡ് ബിക്കോസ് ഞങ്ങൾക്ക് എയർപോർട്ട് ഓർഗനൈസേഷൻ ഉണ്ട്, പിന്നെ എയർ ന്യൂസിലൻഡ് ഇരിപ്പുണ്ട്, പിന്നെ എയർപോർട്ട് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കൺട്രോൾ സെന്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ സെന്റർ. സോ ബേസിക്കലി എനിത്തിങ് ഓൺ ഗ്രൗണ്ട് റിലേറ്റഡ് ടു ദ എയർപോർട്ട്, എയർലൈൻസ് ഫ്ലൈയിങ് ഇൻ, എയർലൈൻസ് ഫ്ലൈയിങ് ഔട്ട്, എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ സെന്റർ. എയർ ട്രാഫിക് കൺട്രോൾ ടവർ എന്ന് പറയുന്നത് once aircraft is pushed back from the gate from that moment take off next destination വരെയുള്ള ഒരു ഡിപ്പാർച്ചർ കൺട്രോൾ ഉണ്ട്, അപ്രോച്ച് കൺട്രോൾ ഉണ്ട്, റഡാർ കൺട്രോൾ ഉണ്ട്, അങ്ങനെ പല അത് എനിത്തിങ് അപ്പാർട്ട് ഫ്രം ദി എയർപോർട്ട്. നമ്മുടെ ഗ്രൗണ്ട് വൺസ് പുഷ് ബാക്ക് ആയി കഴിഞ്ഞാൽ ഉള്ള കൺട്രോൾ എല്ലാം അവരുടേതാണ്.
അതിൽ നിന്ന് മനസ്സിലാകുന്നത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള കംപ്ലീറ്റ് സേഫ്റ്റിയും സെക്യൂരിറ്റിയും എൻഷർ ചെയ്യുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പൊ നിങ്ങൾ ബോർഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് ബോർഡിങ്ങിന്റെ ടൈമില് പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും?
എയർപോർട്ടിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു സംഭവമാണ് സെക്യൂരിറ്റി എന്നുള്ളത്. അപ്പൊ സെക്യൂരിറ്റി ഒബിയസ്ലി പാസഞ്ചേഴ്സ് കാണുന്നത് അവിടെ സെക്യൂരിറ്റി ഏജൻസ് ഉണ്ട്, സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, സ്ക്രീനിങ് പ്രോസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഇവിടുത്തെ ഗവൺമെന്റ് ഏജൻസി, ഏവിയേഷന്റെ ഗവൺമെന്റ് ഏജൻസിയുടെ അണ്ടറിലുള്ള സ്റ്റാഫാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എയർപോർട്ട് ഓപ്പറേഷൻസിന് സെക്യൂരിറ്റി മാനേജ്മെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എല്ലാ എയർപോർട്ടിനും സെക്യൂരിറ്റി ഉണ്ട്. അതിൻ്റെ അകത്ത് ആക്സസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, നമുക്ക് പ്രോക്സിമിറ്റി കാർഡ്സ് ഉണ്ട്, എല്ലാ ഡോറിലും ആക്സസ് സ്വൈപ്പ് റീഡേഴ്സ് ഉണ്ട്. അപ്പം പ്രോപ്പർലി the infrastructure airport as an infrastructure nammalana ellam handle cheyendathu manage cheyendathu appo adil ninnu oru vaadu restrictions namukku ore agency de responsibility job responsibility anusarichum avar endu job aanu avade cheyyunnathu endana avare task for adare anusarichu nammal card program cheyidirunnu appo ella door lode ellarkum travel cheyan alla pass cheyan pattadilla appo security oru department aanu adu pole thanne safety airport il endellam issues ee security ye kurichu parayumbo thanne parayanulladu security incidents endokke avade sambhavikkunnundu idellam ee control center il ninnum cctv vechu njanku around 600 plus cctvs undu ഇതെല്ലാം ലൈവ് മോണിറ്റേർഡ് ആണ്. അപ്പം എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും, അത് റിപ്പോർട്ടായിട്ട് ലോഗ് ചെയ്യും. ലോഗ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ബാക്ക് എൻഡിലുള്ള ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള കൊളീഗ്സ് ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് ഏത് ഏജൻസിയുടെ ഇഷ്യൂ ആണോ, അത് ഒരു ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡീമെറിറ്റ് പോയിന്റ്സ് വരെ കിട്ടുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്ക്.
ഈ ബാഗേജിലുള്ള സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അതും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അടിയിൽ
ഇല്ല, അത് ഏവിയേഷൻ സെക്യൂരിറ്റി അണ്ടറിൽ വരുന്നതാണ്. ഇപ്പം ന്യൂസിലൻഡിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറയും, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ CISF അണ്ടറിൽ വരും. അപ്പം CISF ഓവറോൾ ബാഗേജ് സെക്യൂരിറ്റി, പാസഞ്ചർ സ്ക്രീനിങ്ങും ബാഗേജ് സ്ക്രീനിങ്ങും ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഈ എയർപോർട്ടും ഓവർസീ ചെയ്യുന്നുണ്ട് ആക്ച്വലി. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എല്ലാവരോടും എനിക്ക് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ബാഗ് ഫിസിക്കൽ ചെക്ക് ചെയ്യുമ്പോൾ, ഫിസിക്കൽ ചെക്ക് ഇൻ ദ സെൻസ് നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്തു, ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എക്സാമ്പിൾ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പോളിസി അനുസരിച്ച് നമ്മുടെ കൺമുമ്പിൽ നിന്നേ ബാഗ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ന്യൂസിലൻഡിൽ റെഗുലേറ്ററി ഇത് അലോ ചെയ്യുന്നതാണ്, അത് വിത്തൗട്ട് ദ പാസഞ്ചർ ആ സെക്യൂരിറ്റി ഓഫീസറിന് നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്ത് ആ സാധനം കോൺഫിസ്കേറ്റ് ചെയ്തിട്ട് അവരൊരു നോട്ട് അതിൻ്റെ അടുത്ത് വെക്കും, അത് ഇന്ന സാധനം കോൺഫിസ്കേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ എയർലൈനുമായിട്ട് ബന്ധപ്പെടുകയുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ പവർ ബാങ്ക് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ എയർപോർട്സ് ഇതൊന്നും, കാരണം ലിത്യം അയൺ ബാറ്ററീസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ട്, സേഫ്റ്റി കൺസേൺ ആൻഡ് സെക്യൂരിറ്റി കൺസേൺ ഉണ്ട്. അപ്പം ഈ രണ്ട് സാധനങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ബാഗിലുണ്ടെങ്കിലും ന്യൂസിലൻഡിൽ നിങ്ങളുടെ ബാഗ് എല്ലാവരും ഓപ്പൺ ചെയ്യും, സാധനം മാറ്റും, നമ്മളത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോഴേ അത് നമ്മൾ അറിയത്തുള്ളൂ. പിന്നെ അതൊരു 7-day പീരീഡ് ഉണ്ട് എല്ലാ എയർലൈൻസും അത് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട്. ആ 7 days നമ്മളത് റീകളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യണം.
കേരളത്തിലെ ബാഗേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജേക്കബ്, കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടോ?
ഞാൻ കേരളത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു കോഴ്സ് 6 months ചെയ്തിട്ടുണ്ട്, പക്ഷെ ജോലി ചെയ്തിട്ടില്ല. ജോലി ചെയ്തത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്.
ഇതേ മേഖലയിൽ തന്നെയാണ്.
ഇതേ മേഖല. അപ്പൊ ഞാൻ അന്ന് വർക്ക് ചെയ്തത് എയർലൈൻ സ്റ്റാഫായിട്ടാണ്. ഇനി ഞാൻ അതിലേക്ക് വരുമ്പോൾ എയർലൈൻസിനും ഉണ്ട് ഒരു കൺട്രോൾ സെന്റർ. ഇപ്പൊ ഞാൻ എയർപോർട്ട് കൺട്രോൾ സെന്റർ പറഞ്ഞു, എയർ ട്രാഫിക് കൺട്രോൾ ടവർ പറഞ്ഞു, പിന്നെ ഉള്ളത് എയർലൈൻസിന്റെ കൺട്രോൾ സെന്റർ ആണ്. അപ്പൊ ഈ എയർലൈൻസിന്റെ കൺട്രോൾ സെന്ററിൽ നിന്നാണ് സകലമാന എയർലൈൻസിന്റെ ഓപ്പറേഷൻസും അവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏത് എയർക്രാഫ്റ്റ് എവിടെ ഫ്ലൈ ചെയ്യണം, ഏത് എയർക്രാഫ്റ്റ് ഏതൊക്കെ റൂട്ട് പോകണം, പിന്നെ ഏത് എയർക്രാഫ്റ്റിന്റെ ഫ്ലൈറ്റ് റൂട്ട് പ്ലാൻ ചെയ്യുന്നു, ഫ്ലൈറ്റ് ഡോക്യുമെന്റ്സ്. പൈലറ്റിന് എപ്പോഴും അവർ ദേ നോട്ട് ജസ്റ്റ് സിംപ്ലി ഫ്ലൈയിങ്, ദേ ഹാവ് സംതിങ് കോൾഡ് ആസ് ഡിസ്പാച്ച് ഡോക്യുമെന്റ്സ് പ്രിപ്പയർഡ് ബൈ ദ എയർലൈൻസ് കൺട്രോൾ സെന്റർ. അപ്പൊ ഈ എയർലൈൻസ് കൺട്രോൾ സെന്ററിൽ ഡിസ്പാച്ച് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ഓഫീസേഴ്സ് ഉണ്ട്. അവർ ഈ വെതർ റിലേറ്റഡ് ആയിട്ട് ഫ്യൂവൽ കാൽക്കുലേഷൻ എല്ലാം ചെയ്തിട്ട് അവർ ഡോക്യുമെന്റ്സ് റെഡി ചെയ്തിട്ടാണ് പൈലറ്റ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു പൈലറ്റ് ഒരു ഡെസ്റ്റിനേഷൻ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ അന്ന് വർക്ക് ചെയ്തത് ഒരു എയർലൈന് വേണ്ടിയായിരുന്നു. എയർലൈന് വേണ്ടി എയർപോർട്ടിന്റെ കൺട്രോൾ സെന്ററിൽ ഐ വാസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ മൈ എയർലൈൻ ആൻഡ് ദി എയർപോർട്ട് ഓപ്പറേഷൻസ്.
ഇപ്പൊ എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് കാണ്ടഹാറിലെ ഹൈജാക്ക് ആണ്. എനിക്ക് തോന്നുന്നു ഏവിയേഷൻ ഇൻഡസ്ട്രി തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം മെഷേഴ്സ് എല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചതെന്ന് ജേക്കബിന് ഇപ്പൊ തോന്നുന്നു?
ആ ചേച്ചി പറഞ്ഞതിൽ ഇപ്പം മെഷേഴ്സ് ഉണ്ട്, പക്ഷേ 1999 ആ ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് ആ മെഷേഴ്സ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. സെക്കൻഡ് തിങ് അതിനുശേഷമാണ് 9/11 ഉണ്ടായത്. അപ്പം സെക്യൂരിറ്റി ഇസ് ഓൾവേസ് എൻ ഇവോൾവിംഗ് പ്രോസസ്. നമ്മൾ ഓരോ ഇൻസിഡൻസിൽ നിന്ന് എന്ത് പഠിക്കുന്നു, ഓൾവേസ് ദേർ വിൽ ബി ഫൈൻഡിങ്സ്. ഒരു ഇൻസിഡന്റ് വന്നു, ഇൻവെസ്റ്റിഗേഷൻ, ദ തേർഡ് തിങ് ഇസ് ഫൈൻഡിങ്. സോ ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ് സെക്യൂരിറ്റി പ്രോസസ്സ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ 1999 ഒബിയസ്ലി സെക്യൂരിറ്റി വാസ് നോട്ട് ആസ് ഹൈ ആസ് നൗ ഡേയ്സ്. അന്ന് ഈ ഇൻസിഡന്റ് നടക്കുന്നത് സ്റ്റാർട്ടിംഗ് എയർപോർട്ട് ഇസ് ഇൻ നേപ്പാൾ, കാഠ്മണ്ഡു. ആൻഡ് അത് അന്നവർക്ക് അറിയാമായിരുന്നു അത് ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് ഉള്ളൊരു എയർപോർട്ടാണ്. അവിടുന്ന് എന്ത് വേണമെങ്കിലും സ്നീക്കിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൂടെ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യാം എന്നുള്ള ഉറപ്പുണ്ടായിരുന്നോണ്ടാണ് ആ എയർപോർട്ട് അവർ ചൂസ് ചെയ്തത്. സോ എല്ലാവരും അത് ആ എയർ ഇന്ത്യ ഫ്ലൈ അല്ലെങ്കിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ആണെങ്കിൽ ഹൈലൈറ്റ് നിൽക്കുന്നതെങ്കിൽ അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതും കൂടെ നോക്കണം. പക്ഷേ അന്ന് ഒബിയസ്ലി സെക്യൂരിറ്റി ഇന്നത്തെ പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല. പക്ഷേ ഓൾ ദീസ് ഇൻസിഡൻസ് ഈവൻ അതിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് 100 ml ലിക്വിഡിന്റെ റെസ്ട്രിക്ഷൻ വരുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. കാരണം ലിക്വിഡ് എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാനായിട്ട് പല കൈൻഡ്സ് ഓഫ് ലിക്വിഡ്സ് ഒരേ രീതിയിൽ കൊണ്ടുപോയി എയർക്രാഫ്റ്റിന്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡന്റ് നടന്നില്ല. അത് നടക്കുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിച്ചു. അത് യൂറോപ്പിലെ ഏതൊരു രാജ്യത്തായിരുന്നു. അതിൽ നിന്നാണ് അത് ഇവോൾവ് ആയത്. സോ ഇറ്റ്സ് ഓൾവേസ് എൻ ഇവോൾവിംഗ് പ്രോസസ്. ഇനി ഇന്നും നാളെയും നാളെയും പുതിയ എന്തോ ഒരു സംഭവം നടക്കും. ആ നടക്കുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്താണോ ഫൈൻഡിങ്സ് അനുസരിച്ച് സെക്യൂരിറ്റി പ്രോസസ് ഓൾവേസ് ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും.
സാധാരണക്കാരി എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംശയമാണ്. ഇപ്പൊ നമ്മളൊരു 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് പോവുകയാണ്. എന്റെയിലും എന്റെ പാസഞ്ചർ ലിമിറ്റ് അനുസരിച്ച് ഞാൻ 100 ml കരുതുന്നു, എന്റെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള ആളും 100 ml കരുതുന്നു. അങ്ങനെ 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് ആകുമ്പോൾ 500 ml ആയി. അതിന്റെ റിസ്ക് എങ്ങനെയാണ് നിങ്ങൾ മിറ്റിഗേറ്റ് ചെയ്യുന്നത്?
അത് ചേച്ചി പറഞ്ഞ പോലെ അതൊരു റിസ്ക് തന്നെയാണ്. ഇപ്പൊ 5 പേര് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഈവൻ നോ ഇറ്റ് ഇസ് പോസിബിൾ. അങ്ങനെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ നോർമൽ എക്കണോമിക് ക്ലാസ്സിൽ പോലും ചില എയർലൈൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഫോക്ക് ആൻഡ് നൈഫ് ഇസ്ന്റ് ഇറ്റ് റിസ്ക്. അപ്പം അത് ഒരാള് ആക്ച്വലി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ദേർ ആർ സ്റ്റിൽ ലൂപ്പ് ഹോൾസ് ആൻഡ് ഓൾവേസ് ഇൻസൈഡ് എ ത്രെട്ട് ഈസ് എ ബിഗ് റിസ്ക്. ഇൻസൈഡ് എ ത്രെട്ട് ആണ് ഇപ്പം ആക്ച്വലി നോർമൽ ഇതിനെക്കാളിലും കൂടുതൽ റിസ്ക്. പക്ഷേ ചേച്ചി പറഞ്ഞ പോസിബിലിറ്റി ഈസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ.
അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ എയർപോർട്ടുകളിൽ, ഇപ്പൊ നമ്മുടെ വാങ്കനോയി പോലത്തെ എയർപോർട്ടിൽ ATR ഫ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഈ പറയുന്ന സെക്യൂരിറ്റി ചെക്സ് ഒന്നും കാണാറില്ല. നമ്മൾ സ്ട്രെയിറ്റ് വോക്ക് ഇൻ
ചെയ്യുകയാണ്. അത് ന്യൂസിലൻഡിലെ മാത്രം നടക്കുന്നൊരു ഇതാണ്. കാരണം ന്യൂസിലൻഡ് വിയോല ഫോർച്ചുനേറ്റ് ന്യൂസിലൻഡിലെ ത്രെറ്റ് ലെവൽ, സെക്യൂരിറ്റി ത്രെറ്റ് ലെവൽ, ദേ ആർ ഓൾവേസ് മോണിറ്ററിംഗ് ഇറ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി ലോ. സോ വി ആർ ഓൾ ഫോർച്ചുനേറ്റ് ഫോർ ദാറ്റ്. സോ ഇറ്റ്സ് ആസ് പെർ ദ റെഗുലേറ്ററി ഏജൻസി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഇതനുസരിച്ച് 90 seats ഓർ ലെസ് എയർക്രാഫ്റ്റ് വിത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് 90 seats ഓർ ലെസ് അവർക്ക് ബാഗേജ് സ്ക്രീനിങ്ങും ഇതും മാൻഡേറ്ററി അല്ല. എനിത്തിങ് എബോവ് ദാറ്റ് ആണ്. അപ്പം സോ ഒബിയസ്ലി ഇഫ് യു ആർ ട്രാവലിംഗ് ഓൺ എയർബസ് 320 ഓർ ബോയിങ് 737 ലൈക് ഡൊമസ്റ്റിക് സെക്ടേഴ്സ് ഇറ്റ് വിൽ ബി സ്ക്രീൻഡ്. സോ അതാണ് അതിന്റെ ആക്ച്വലി ലോജിക്. സോ വിയോള ഫോർച്ചുനേറ്റ് ദാറ്റ് വി ആർ ഇൻ ന്യൂസിലൻഡ്. പക്ഷെ നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നാൽ അത് ചേഞ്ച് ആവും ആക്ച്വലി.
അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പാസഞ്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് നമ്മളോട് 60 മിനിറ്റ്സ് മുമ്പ് തന്നെ ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറയാം. നമ്മൾ ഓടിയെത്തും. ഒരു മിനിറ്റ് പോലും ചിലപ്പോൾ നമുക്ക് ടോളറൻസ് ലെവലിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ബോർഡിംഗ് ഗേറ്റിലും സ്ട്രിക്ട് റൂൾസ് ആണ്. ഇതിന്റെയൊക്കെ പുറകിൽ നമുക്കറിയാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, എന്നാലും ഇതിന്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പം ഇത് ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് എന്തുകൊണ്ടാണ്. കാരണം പലർക്കും എന്റെ അറിവിലുള്ളവർക്കും അത് പറ്റിയിട്ടുണ്ട്, അവരെന്റെ അടുത്ത് വന്ന് വെൻഡോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രമിക്കാറുണ്ട്. എല്ലാ എയർക്രാഫ്റ്റും ഫ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പാച്ച് ഡോക്യുമെന്റ്സ്, അത് പൈലറ്റിന് വളരെ ക്രിട്ടിക്കൽ ഒരു ഡോക്യുമെന്റ് ആണ്. സോ ഓരോ പാസഞ്ചറിന്റെ വെയിറ്റ് പോലും കാൽക്കുലേറ്റഡ് ആണ്. സോ എവറി എയർലൈൻ ഹാവ് ദെയർ ഓൺ കാൽക്കുലേഷൻസ്, ഒരു ആവറേജ്. അല്ലാണ്ട് എല്ലാവരെയും വെയിറ്റ് വെയിങ് മെഷീൻ വെച്ച് ചെക്ക് ചെയ്യുമെന്നല്ല, ഒരു ആവറേജ് അഡൽട്ടിന്റെ വെയിറ്റ്, ഫോർ എക്സാമ്പിൾ 85 ആണ്, ഒരു എയർലൈനിൽ അങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ആവറേജ് അഡൽട്സ് വെയിറ്റ് ഇസ് 85, ചൈൽഡിന്റെ വെയിറ്റ് 35, ആൻഡ് ഇൻഫന്റ് ഇസ് അറൌണ്ട് 15 ഓർ ഇറ്റ് ഡിപ്പെൻസ്. സോ ഇതാണ് ഒരു ബേസ് ഫോർ കാൽക്കുലേഷൻ. സോ എവറി സിംഗിൾ വെയിറ്റ് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ ബോർഡ് ആൻ എയർക്രാഫ്റ്റ് ഇസ് ടു ബി കാൽക്കുലേറ്റഡ്. സോ നിങ്ങൾ 60 മിനിറ്റ്സിന് മുമ്പ് ചെക്ക് ഇൻ ചെയ്തില്ല എങ്കിൽ കൗണ്ടർ ക്ലോസ് ചെയ്തിട്ട് ഫൈനൽ ഫിഗേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് ലോഡ് കൺട്രോൾ എന്ന് പറഞ്ഞ എയർലൈൻസിന്റെ കൺട്രോൾ സെന്റർ, ഫോർ എക്സാമ്പിൾ ഒരു എയർലൈൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ദുബായിൽ നിന്ന് ഇവിടെ വരുന്ന എമിറേറ്റ്സ് എയർലൈൻസ്, എമിറേറ്റ്സ് എയർലൈൻസിന്റെ കമ്പ്യൂട്ടറൈസ്ഡ് ലോഡ് കൺട്രോൾ ഇരിക്കുന്നത് ദുബായിലെ കൺട്രോൾ സെന്ററിലാണ്. അപ്പോൾ ഈ ചെക്ക് ഇൻ കൗണ്ടർ ഓക്ലൻഡിൽ ക്ലോസ് ആയാൽ മാത്രമേ അവർക്ക് ദുബായിൽ ഫൈനൽ ഫിഗേഴ്സ് എടുക്കാൻ പറ്റൂ. ഈ ഫൈനൽ ഫിഗേഴ്സ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ബാഗ് ലോഡ് ചെയ്തിരിക്കുന്ന ക്യാൻസ് ഉണ്ട്, ഇതൊന്നും ചുമ്മാ ബാഗ് അങ്ങോട്ട് എടുത്തു വെച്ച് അല്ലെങ്കിൽ ലോഡ് ചെയ്ത് കണ്ടെയ്നർ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഓരോ കണ്ടെയ്നറും ഒരു പസിൽ പോലാണ്. ഇത് എവിടെ പോകണം, ഓരോ ഏരിയയിൽ എത്രയാണ് അതിന്റെ മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി ബാലൻസ്, ഒരു നമ്മളിപ്പോ ഒരു സീസോ പോലെ എയർക്രാഫ്റ്റിനെ കാണുക, അത് ടിൽട്ട് ആവാതെ അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടാന്നുള്ളത് അനുസരിച്ച് ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ബാലൻസിങ് ഗെയിമാണ് അതിന്റെ ലോഡിങ്. ഇതെല്ലാം പ്ലാൻ ചെയ്യണമെങ്കിൽ 60 മിനിറ്റ്സ് മിനിമം ആക്ച്വലി. അപ്പൊ 60 മിനിറ്റ്സ് ഇസ് നോട്ട് ഇനഫ്. ഇത് ആ ലോഡ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ എയർക്രാഫ്റ്റ് ഇവിടെ ലോഡ് ചെയ്യാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ലോഡ് ചെയ്യാൻ ഡിലേ ആയി കഴിഞ്ഞാൽ അറ്റ് എൻഡ് ഓഫ് ദി പാസഞ്ചർ തന്നെയാണ് നമ്മളോട് വീണ്ടും എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് ഡിലേ ആകുന്നത് ആ ചോദ്യങ്ങൾ വരുന്നത്. അപ്പം അതൊരു ഒരു മെയിൻ റീസൺ ആണ് ആക്ച്വലി. അത് അഗെയിൻ കംസ് ബാക്ക് ടു സേഫ്റ്റി.
അതുപോലെ തന്നെയാണ് ബാഗേജിന്റെ വെയിറ്റിനും നമുക്ക് പറഞ്ഞ പോലെ ഒരു
ഉണ്ട്,
2-5 kg.
അതെ,
എന്താണ് ടോളറൻസ് കിട്ടാത്ത.
അതെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് കാർഗോ ഇസ് ഓൾസോ എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ മേക്കിംഗ് മണി ഫോർ ആൻ എയർലൈൻസ്. സോ പാസഞ്ചർ ആൻഡ് പാസഞ്ചർ ബാഗ് മാത്രമല്ല നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റിൽ പോകുന്നത്, അതിൻ്റെ അകത്ത് കാർഗോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ് ഇത്ര കിലോ വരെ എന്ന് പറഞ്ഞെല്ലാം. അപ്പം അതിനനുസരിച്ചുള്ള ഇപ്പോൾ ഒരു പാസഞ്ചർ നിങ്ങളുടെ ചെക്ക്ഡ് ഇൻ ബാഗേജ് ലിമിറ്റേഴ്സ് 23 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബൈ ഡിഫോൾട്ട് ദേ നോ ദ ബേസിക് കാൽക്കുലേഷൻ ദാറ്റ് ഓക്കെ വി ഹാവ് ദീസ് മെനി പാസഞ്ചേഴ്സ് ബുക്ക് ഫോർ ദിസ് ഫ്ലൈറ്റ് ആൻഡ് ദിസ് ഇസ് ദ ബാഗേജ് അലവൻസ് ഫോർ ദം. സോ ആ ഒരു ബേസ് കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും അവർ ഫ്യൂൽ ഒക്കെ ഇനീഷ്യൽ ദസ് ഓൾവേസ് എൻ ഇനീഷ്യൽ കാൽക്കുലേഷൻ, പിന്നെ അത് മോഡിഫൈ ചെയ്ത് ക്യാപ്റ്റന്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഹി ക്യാൻ ആഡ് ആസ് ഫോർ മോർ ഫ്യൂവൽ. അപ്പം ഈ എല്ലാ പാസഞ്ചേഴ്സും ടോളറൻസ് ചോദിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 60 മിനിറ്റ്സ് ബിഫോർ ഇത് ക്ലോസ് ചെയ്ത് കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷേ എവറി എക്സ്ട്രാ കിലോ ഇസ് അഗെയിൻ മോർ ഫ്യൂവൽ. സോ അതുകൊണ്ടാണ് ഈ എക്സസ് ബാഗേജ് എന്ന് പറഞ്ഞ സംഭവം ചാർജ് ചെയ്യുന്നതിന്റെ റീസൺ തന്നെ. നിങ്ങൾക്ക് ലിമിറ്റ് 23 ഉണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷെ അതിന്റെ കൂടുതൽ എന്ത് കൊണ്ടുപോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ ബേസ് ഫ്യൂവൽ കൺസംപ്ഷൻ ഫ്യൂവൽ അല്ല, അത് വീണ്ടും അപ്ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. മോർ ഫ്യൂവൽ ഹാസ് ടു ബി അപ്ലിഫ്റ്റഡ്.
ജേക്കബ് പറഞ്ഞതിലൊന്നും വളരെ സന്തോഷം. ന്യൂസിലൻഡ് ത്രെറ്റ് ലെവലിൽ വളരെ താഴെയുള്ള ഒരു കൺട്രിയാണ് സോഫാർ. അങ്ങനെ തന്നെ തുടരട്ടെ. എങ്കിലും എപ്പോഴേലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ന്യൂസിലൻഡിൽ എപ്പോഴേലും ഇതുപോലുള്ള ഒരു ത്രെറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
ഈ റീസെന്റ് ടൈംസിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വന്ന ഞാൻ ഈ കഴിഞ്ഞ 6 years ആയിട്ടുണ്ട് വെല്ലിംഗ്ടൺ ന്യൂസിലൻഡിൽ. പക്ഷേ ഇല്ല, അതിന് മുമ്പ് ഞാൻ ഇവിടെ വെല്ലിംഗ്ടൺ എയർപോർട്ട് ജോലിയിൽ ശേഷം അറിഞ്ഞൊരു സംഭവം. അതായത് 2003 or 2008 ചെറിയൊരു വൺ ഇൻസിഡന്റ്, പക്ഷെ നോട്ട് ഇൻ വെല്ലിംഗ്ടൺ. ഇറ്റ് വാസ് എ ഫ്ലൈറ്റ് ഫ്രം ലണ്ടൻ ടു ക്രൈസ്റ്റ് ചർച്ച്. സോ ഇറ്റ് വാസ് 18-seater എയർക്രാഫ്റ്റ്. ആസ് യൂഷ്വൽ സ്ക്രീനിങ് ഇസ് നോട്ട് റിക്വയർഡ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു പുള്ളിക്കാരി അതിൻ്റെ അകത്ത് പൈലറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പുള്ളിക്കാരിക്ക് ആ എയർക്രാഫ്റ്റ് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ഡിമാൻഡായിരുന്നു. ഒബിയസ്ലി ഇറ്റ് ഇസ് ഇംപോസിബിൾ ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് സ്മോളർ എയർക്രാഫ്റ്റ് ദാൻ ആൻ ATR. ഇറ്റ് വാസ് എൻ 18-seater. പക്ഷേ പൈലറ്റ് ആൻഡ് കോ പൈലറ്റ് ഇടപെട്ട് പുള്ളിക്കാരിനെ ഇത് ചെയ്തിട്ട് എയർക്രാഫ്റ്റ് വാസ് സേഫ്ലി ലാൻഡഡ് ഇൻ ക്രൈസ്റ്റ് ചർച്ച് ആൻഡ് ഷീ വാസ് സെൻറ്റൻസ്ഡ് ആക്ച്വലി. സോ ബട്ട് അഗെയിൻ ദ സെക്യൂരിറ്റി ത്രെറ്റ് വാസ് അനലൈസ്ഡ് അറ്റ് ദ ടൈം. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്റ്റാൻഡ് അലോൺ ഇൻസിഡന്റ്. പുള്ളിക്കാരിയുടെ മെന്റൽ ഹെൽത്ത് വാസ് നോട്ട് ഫൈൻ, സോ ഇറ്റ് വാസ് ജസ്റ്റ് എ സ്റ്റാൻഡ് അലോൺ ഇൻസിഡന്റ് ആൻഡ്
വൺ ഓഫ്
ആയിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതിനുശേഷം ഇതുവരെ ടച്ച് വുഡ് നത്തിങ് ഹാവ് ലാൻഡ്. പക്ഷേ ആസ് ഐ ടോൾഡ് യു, ഇറ്റ്സ് ഓൾവേസ് ബീങ് മോണിറ്റർഡ്. It's always being monitored, security threat level. Even though not in New Zealand, Australia, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ they will always go on a higher threat level, I mean higher vigilance level. Yeah.
ജേക്കബ് ജോലി എന്ന എയർപോർട്ട്, വില്ലിംഗ്ടൺ എയർപോർട്ട് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഉള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
തീർച്ചയായും.
എങ്ങനെയാണ് ഈ വെതർ കണ്ടീഷൻസിന്റെ സമയത്ത് പാസഞ്ചേഴ്സിന്റെ ഫ്രസ്ട്രേഷനും ഇതെല്ലാം കൂടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്?
അപ്പൊ ആ ചോദ്യത്തിന്, ആസ് എൻ എയർപോർട്ട് ഞങ്ങൾ ചെയ്യുന്നത് സപ്പോർട്ട് മാത്രമാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, പാസഞ്ചറിലുള്ള അല്ല ടെർമിനലുള്ള പാസഞ്ചേഴ്സിന്റെ വെൽഫെയറും എല്ലാം എയർലൈൻസിനാണ് മോർ റെസ്പോൺസിബിലിറ്റി. സോ വൺ തിങ് ആസ് എ പാസഞ്ചർ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, വെതർ ഡിസ്റ്റർബ്സ് ഉണ്ടെങ്കിൽ ഓബിയസ്ലി എക്സ്പെക്ട് ഡിലേസ്. ഇറ്റ് ഈസ് എ ഡൊമിനോ എഫക്ട്, ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഡൊമിനോ എഫക്ട്. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഇവിടെ പോയി, ഇവിടെ നിന്ന് ഡൈവേർട്ട് ആയി ക്രൈസ്റ്റ് ചർച്ച് ഓർ ഓക്ലൻഡ് പോയാൽ അത് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ടു കം ബാക്ക്. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഇവിടെ എയർലൈൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതെല്ലാം എയർലൈൻസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ എയർലൈൻസ് കൺട്രോൾ സെന്ററിൽ നിന്ന് അവർ കോർഡിനേറ്റ് ചെയ്യുന്നതനുസരിച്ച് എയർപോർട്ടിൽ നമ്മളത് ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ സമയത്തെ എന്ന് പറഞ്ഞാൽ പാസഞ്ചർ വെൽഫെയർ, പാസഞ്ചർ ഹാൻഡ്ലിങ്ങും, അല്ലെങ്കിൽ എയർലൈൻസ് ആണ് അവർക്കുള്ള ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വേഴ്സ്റ്റ് കേസ് അല്ല, എല്ലാവരും മനസ്സിലാക്കുക, ഡിലേസ് എക്സ്പെക്ട് ചെയ്യുക. എയർലൈൻസ് ഇസ് വർക്കിംഗ് ഹാർഡ് ടു ഗെറ്റ് യു ഓൺ ബോർഡ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യുക. വേഴ്സ് കേസ് സിനാരിയോ ചില എയർലൈൻസ് അക്കോമഡേഷൻ വരെ ഓഫർ ചെയ്യാറുണ്ട്.
ഫ്ലൈ ചെയ്യുന്നതിന്റെ മിഡ് ഫ്ലൈറ്റില് വെതർ കണ്ടീഷൻ ചേഞ്ച് ആകുമ്പോഴും എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക?
അത് ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഒരു ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പാച്ച് ഡോക്യുമെന്റ്സിൽ അതുവരെ ഉണ്ട്. സോ ദേ നോ വാട്ട് ഈസ് ദ വെതർ അറ്റ് ദി ഡെസ്റ്റിനേഷൻ ഈവൻ ബിഫോർ ദേ ടേക്ക് ഓഫ് ഫ്രം ദാറ്റ് എയർപോർട്ട്. സോ അവരത് എക്സ്പെക്ട് ചെയ്തിട്ടും അതിനനുസരിച്ച് എക്സ്ട്രാ ഫ്യൂവൽ ആഡ് ചെയ്തിട്ടുമാണ് ആ എയർപോർട്ടിലോട്ട് വരുന്നത്. സോ ഇൻ കേസ് അവരവിടെ വന്നു അവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ഓൾറെഡി ആസ് പെർ ദ ഡോക്യുമെന്റ് ദേ നോ ദാറ്റ് ദിസ് ഇസ് ദി ഓൾട്ടർനേറ്റ് എയർപോർട്ട് ദേ ഹാവ് ടു ഫ്ലൈ ടു. സോ ഓരോ എയർലൈൻസിനും അവരുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രൊസീജിയർ ഇൻ ദ സെൻസ് വൺസ് വൺ അപ്രോച്ച്, സെക്കൻഡ് അപ്രോച്ച്, തേർഡ് അപ്രോച്ച് ഇസ് ടു ദി നെക്സ്റ്റ് എയർപോർട്ട്. ചില എയർലൈൻസിന് ഒറ്റ അപ്രോച്ചേ ഉള്ളൂ, അത് മിസ്സായ ഓൾട്ടർനേറ്റ് എയർപോർട്ട്. സോ അത് എയർലൈൻസ് ഇതാണ്. അങ്ങനെയാണ്, അങ്ങനത്തെ മിഡ് എയർ ഫ്ലൈറ്റ് എന്തെങ്കിലും വെതർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ യൂഷ്വലി ഉള്ള പ്രൊസീജിയർ. സോ അപ്പോഴും ആസ് എ പാസഞ്ചർ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെക്ട് ഡിലേസ് അല്ലെങ്കിൽ ഡിസ്റപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ എയർലൈൻസ് പിന്നെ അത് അറേഞ്ച് ചെയ്ത് അവർ പറയുന്നതനുസരിച്ച് ബാക്കി ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെ, തീർച്ചയായും ക്ഷമ വേണം. പിന്നെ എപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മളെല്ലാവരും ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവരോടുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണക്ഷൻ ടൈം, ട്രാൻസിറ്റ് ടൈം അല്ലെങ്കിൽ കണക്ഷൻ ടൈം ഒരുപാട് കുറച്ചും കൂടെ, എത്രയും ഗ്യാപ്പ് ഉണ്ടോ അത്രയും നല്ലതാണ്. എസ്പെഷ്യലി വെല്ലിംഗ്ടൺ വെതർ അൺപ്രഡിക്റ്റബിൾ ആണ്. രാവിലെ 7 മണിക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഓക്ലൻഡിൽ 10 മണിയാണെങ്കിൽ, അന്നൊരു ബാഡ് വെതർ ഡേ ആണെങ്കിൽ അത് 10 മണിയുടെ നിങ്ങളുടെ ഓക്ലൻഡ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് മിസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴും വേറൊരു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സിംഗിൾ PNR ഒറ്റ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ എയർലൈൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ കണക്ഷനും കൂടെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അല്ലാണ്ട് നിങ്ങൾ 2 സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും 2 എയർലൈൻസ് ആണ്. വെല്ലിംഗ്ടണിൽ നിന്ന് പോകേണ്ട ഫ്ലൈറ്റിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ആ എയർലൈൻ നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ട്രാവൽ ചെയ്യുന്നവര് എല്ലാവരും പലരും പല രീതിയിലായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. പക്ഷെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കുക, അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്നത് നല്ലതാണ്.
അപ്പൊ നമ്മള് ആസ് എ കൺട്രോൾ സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെതർ നോക്കുന്നുണ്ട്, എമർജൻസി സിറ്റുവേഷൻസ് നോക്കണം, ത്രെറ്റുകൾ നോക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ ഫോർസീ ചെയ്യുന്ന ഒരു കൺട്രോൾ യൂണിറ്റിൽ നിങ്ങൾ ഇരിക്കുമ്പം വളരെ സ്ട്രെസ്ഫുൾ ആണ്. എപ്പോഴെങ്കിലും ഒരു ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് ഒരു സാഹചര്യം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടോ?
എമർജൻസി റിലേറ്റഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ടച്ച് വുഡ് എനിക്കങ്ങനെ ഒരു സിറ്റുവേഷൻ, ഞാൻ ഷിഫ്റ്റ് ഉള്ളപ്പോൾ എനിക്കങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ബാംഗ്ലൂരിൽ ഓൾവേസ് വർക്ക് ചെയ്യുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ലാസ്റ്റ് മിനിറ്റ്. അതിന് ഇനീഷ്യലി ഞാൻ കൺട്രോൾ സെൻ്റർ കയറിയപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നമുക്ക് ആദ്യം നോയിങ് യു ആർ ലേണിംഗ് ദ ജോബ്. സോ ഒബിയസ്ലി ഞാൻ കാരണം എയർക്രാഫ്റ്റ് ഗേറ്റ് കിട്ടാതെ ഹോൾഡ് ആയിട്ടുണ്ട്. കൺട്രോൾ ടവറിലെ സ്റ്റാഫ് എന്നെ വിളിച്ച് നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒബിയസ്ലി എല്ലാവർക്കും വേണ്ടിയത് കംഫർട്ടബിൾ ആയിട്ടുള്ള എയറോ ബ്രിഡ്ജ് ഗേറ്റ്സ് ആണ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചില സെക്ടേഴ്സിലെ ഫ്ലൈറ്റ്സ് എയർബ്രിഡ്ജിന് പ്രയോറിറ്റി കൊടുത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ കഴിവതും അതിന് മുമ്പുള്ള ഫ്ലൈറ്റ് സമയത്തിന് പോയില്ല എങ്കിൽ ഈ ഫ്ലൈറ്റ് ആ എയർബ്രിഡ്ജിലോട്ട് വരാനായിട്ട് ഡിലേ ആവും. ഇപ്പം ആസ് എൻ എയർലൈൻ നമ്മളത് ഹോൾഡ് ചെയ്യും, ഹോൾഡ് ചെയ്യുന്ന് പറഞ്ഞിട്ട് കൺട്രോൾ ടവറിൽ അത് ഹോൾഡ് ചെയ്യാൻ നോക്കും. പക്ഷേ അവർക്ക് അതിൻ്റെതായ ലിമിറ്റുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓൾട്ടർനേറ്റ് എയർപോർട്ട്, അടുത്ത ഓൾട്ടർനേറ്റ് സ്റ്റാൻഡിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത ഓൾട്ടർനേറ്റ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാസഞ്ചറിനെ ഗേറ്റ് ചേഞ്ച് ചെയ്യണം, ഫുൾ കാർഗോ ആ സ്റ്റാൻഡിൽ നിന്ന് അടുത്ത സ്റ്റാൻഡിലോട്ട് മാറ്റണം, കേറ്ററിംഗ് അങ്ങനെ എക്യുപ്മെന്റ്സ് എല്ലാം മാറണം. അപ്പം അതൊരു എന്തായാലും ഡിലേ ആവുന്ന ഒരു ഫ്ലൈറ്റാണ്. അപ്പം എനിക്കൊരു ഇൻസിഡന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു എയർക്രാഫ്റ്റ് സേ ബാംഗ്ലൂർ ടു മുംബൈ വാസ് ഓൾ ഡൺ റെഡി ഫോർ ഡിപ്പാർച്ചർ, വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ ഡോർ ക്ലോസ്. ആൻഡ് ആ റാമ്പ് സ്റ്റാഫിന്, ആ ടേൺ റൗണ്ട് എയർക്രാഫ്റ്റ് ടേൺ റൗണ്ട് ചെയ്യുന്ന സ്റ്റാഫിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സോ ഐ റീഡ് പീപ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദോ ക്യാൻ റിലേ ഓൺ ഹിം ആൻഡ് ഐ ഗേവ് ഹിം ആൻ ഹെഡ്സ് അപ്പ് ദാറ്റ് ദേർ ഇസ് എൻ എയർക്രാഫ്റ്റ് ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ദാറ്റ് അവർ ഓൺ എയർക്രാഫ്റ്റ് കമ്മിങ് ടു ദാറ്റ് എയർബ്രിഡ്ജ്. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സോ ഹീ സെഡ് ഇറ്റ്സ് ഓൾ ഗുഡ്, റെഡി ഫോർ ഡോർ ക്ലോസ്. എല്ലാം പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു, പൈലറ്റും ഡോക്യുമെന്റ് സൈൻ ചെയ്തു, ഡോർ ക്ലോസിന് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പാസഞ്ചർ വോമിറ്റ് ചെയ്തു. അങ്ങനെ ക്യാബിൻ ഫുൾ, ആ ഒരു ഏരിയ മൊത്തം പ്രശ്നമായി. ക്യാബിൻ ക്രൂ ആണെങ്കിൽ ക്യാബിൻ അപ്പിയറൻസ് ടീം വേണം, എല്ലാവരും വേണമെന്ന് പറഞ്ഞ് ആ എയർക്രാഫ്റ്റ് അപ്പം അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് പോവില്ല. അപ്പം അടുത്തത് ലാൻഡായി. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരുടെയും സ്റ്റാഫ് കൺവീനിയൻസ് ആൻഡ് പാസഞ്ചർ കൺവീനിയൻസ് എല്ലാം നോക്കേണ്ടതാണ്. ഞാനപ്പോൾ തന്നെ പുള്ളിയോട് പറഞ്ഞു, ഓക്കെ ദിസ് ഇസ് ദ ബാക്കപ്പ് സ്റ്റാൻഡ് ആൻഡ് മേക്ക് ഓൾ ദ നെസറി അറേഞ്ച്മെന്റ്സ് സോ ദാറ്റ് എക്യുപ്മെന്റ്സ് എല്ലാം, കാർഗോ ആൻഡ് കേറ്ററിംഗ് ആൻഡ് എവറിങ് ഇസ് മൂഡ്. സോ അത് ബിഫോർ ഈവൻ ദ എയർക്രാഫ്റ്റ് കെയിം ടു ദ സ്റ്റാൻഡ് ദേ ന്യൂ
ദാറ്റ്.
സോ അതാ വെരി സ്മോൾ ഇൻസിഡന്റ്, പക്ഷേ അത് ഓൺ എ ഡെയിലി ബേസിസ് വി ഹാവ് ടു മേക്ക് ഡിസിഷൻസ് ഇൻ ദ സ്മോൾ ഗ്യാപ്. ആർ വി ഗോണ ഹോൾഡ് ഫോർ ദാറ്റ് സ്റ്റാൻഡ് ഓർ ആർ വി ഗോണ ചേഞ്ച് ദ സ്റ്റാൻഡ്? ബിക്കോസ് വെൻ യു ഹാവ് ടു ഡു ദാറ്റ് ഡെസിഷൻ, യു ഹാവ് ടു കൺസിഡർ ദ സ്റ്റാഫ് കൺവീനിയൻസ്, പാസഞ്ചർ കൺവീനിയൻസ്, കാർഗോ, കേറ്ററിംഗ്, ലോട്ട്സ് ഓഫ് തിങ്സ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചിന്തിക്കാറുണ്ട്. സോ കഴിവതും ഒഴിവ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും, ഗേറ്റ് ചേഞ്ച് ഒഴിവാക്കാൻ നോക്കുന്നതാണ്. കാരണം ആസ് എ പാസഞ്ചർ നമ്മളൊന്നും ആലോചിക്കുക, നമ്മളിരിക്കുന്ന ഗേറ്റിൽ നിന്ന് വീണ്ടും ഒരു 45 minutes ലോങ് വാക്ക് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ദുബായ് സിംഗപ്പൂർ പോലത്തെ ഒരു എയർപോർട്ടിൽ നിങ്ങളിരിക്കുന്ന, നിങ്ങൾ ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ടൊരു ബോർഡിംഗ് ഗേറ്റിൽ ഇരിക്കുകയാണ്, ഇന്നതാണ് ഇന്നടത്താണ് നിങ്ങളുടെ ഗേറ്റ് വരുന്നതെന്ന്, എയർക്രാഫ്റ്റ് വരുന്നതെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു ഗേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ 45 minutes വാക്ക്, വിൽ യു ബി ഹാപ്പി? സോ വി ഗൈസ് ഹാവ് ടു മേക്ക് ദ ഡെസിഷൻ. അതൊരു സിമ്പിൾ എക്സാമ്പിൾ.
അങ്ങനെ ഒരു ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഡേ ടു ഡേ ലൈഫിൽ വേണ്ട ഒരു റോളാണ്,
വേണ്ട ഒരു റോളാണ്. നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് വെരി മച്ച് റിക്വയർഡ്, സിറ്റുവേഷൻ അവയർനെസ്. അനദർ ഇൻസ്റ്റൻസ് ഐ ക്യാൻ ഗിവ് യു ഇസ് നമ്മളെല്ലാം ടെക്നോളജി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങളുടെ എല്ലാവരും എല്ലാ ഫീൽഡിലും. സോ എയർക്രാഫ്റ്റ് ടൈപ്സ് ആൻഡ് എയർക്രാഫ്റ്റ് പാർക്കിംഗ് ഹാവ് ലോട്ട് ഓഫ് കണക്ഷൻ. സോ ദർ ആർ സർട്ടൻ എയർക്രാഫ്റ്റ് ടൈപ്പ് ദാറ്റ് കൻ ഗോ ഓൺ ടു സർട്ടൻ സ്റ്റാൻഡ്സ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എയർക്രാഫ്റ്റ്, നാരോ ബോഡി, വൈഡ് ബോഡി. സോ നമ്മൾ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് റോങ് ആയിട്ട് പ്ലാൻ ചെയ്താൽ സിസ്റ്റം നമ്മളെ ഫ്ലാഗ് ചെയ്യും, അത് ഇന്ന എയർക്രാഫ്റ്റ് ടൈപ്പ് അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. സോ ഇത് ഇവിടെയല്ല, ബാംഗ്ലൂരാണെന്ന സംഭവമാണ്, എയർപോർട്ട് കമ്പനിയാണ് അതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൈഡ് ബോഡി എയർക്രാഫ്റ്റ് വാസ് പ്ലാൻഡ് ഫോർ ദി നാരോ ബോഡി സ്റ്റാൻഡ്. ഇത് അവർ നോട്ടീസ് ചെയ്തില്ല, പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തു, അത് അവരോട് പോയി പറഞ്ഞ് അപ്പം തന്നെ അവരത് മാറ്റി. മാറ്റിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, വൈഡ് ബോഡി എയർക്രാഫ്റ്റിൽ നാരോ ബോഡി പോയി കഴിയുമ്പോൾ ഈ വിങ് ഓവർലാപ്പ് സംഭവിച്ചിട്ട് എയർക്രാഫ്റ്റ് ഗ്രൗണ്ട് ഇൻസിഡന്റ് സംഭവിക്കും. സോ നോട്ട് എ കാറ്റസ്ട്രോഫിക് ഇൻസിഡന്റ്, ബട്ട് ബോത്ത് എയർക്രാഫ്റ്റ് വിൽ ബി ഗ്രൗണ്ടഡ് ആൻഡ് ഇറ്റ് ബി ക്യാൻസൽ ഫോർ ദ ഡേ ആൻഡ് പാസഞ്ചർ കൺവീനിയൻസ്. സോ വെരി സ്മോൾ തിങ് പക്ഷേ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരുന്നു അത്. അത് പക്ഷേ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ഇറ്റ്സ് എൻ എയർക്രാഫ്റ്റ് സ്റ്റാൻഡ് നമ്പർ 32 കനോട്ട് ഓക്യുപൈ എ നാരോ ബോഡി, അതെനിക്ക് അറിയാമായിരുന്നുകൊണ്ട് ഞാനത് പോയി പറഞ്ഞപ്പോഴത്തേക്ക് ദേ ഓൾസോ വേർ സർപ്രൈസ്ഡ് ദാറ്റ് ഹൗ കം ദ സിസ്റ്റം ഡിഡ്ന്റ് ഷോ ദിസ്. സോ ഇറ്റ് വാസ് എ ടെക്നിക്കൽ ഗ്ലിച്ച്. സോ പ്രസൻസ് ഓഫ് മൈൻഡ് വെരി മച്ച് റിക്വയർഡ്.
ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ന്യൂസിലൻഡിൽ 6 വർഷക്കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയിൽ എന്തെങ്കിലും ഒരു മേജർ ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
യാ, ന്യൂസിലൻഡിൽ ആക്ച്വലി ടെക്നോളജി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇല്ലെന്നല്ല, ഇന്ത്യയിൽ ഇപ്പം ഒരുപാട് ടെക്നോളജി വരുന്നുണ്ട്. പക്ഷെ ഡിഫറൻസസ് ദാറ്റ് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ, ന്യൂസിലൻഡിൽ കുറച്ച് കോമ്പറ്റീഷൻ കുറവാണ്, അതുകൊണ്ട് വീണ്ടും വീണ്ടും കൂടിയ ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ പോലെ ഇപ്പം ഇച്ചിരി പിന്നോട്ടാണ്. പക്ഷെ ടെക്നോളജി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി, ഒരുപാട് സോഫ്റ്റ്വെയർസ് ആൻഡ് ഒരുപാട് ടെക്നോളജി. സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വെല്ലിംഗ്ടണിൽ മാത്രമേ ഉള്ളൂ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ സെന്റർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ലൻഡിൽ കൺട്രോൾ സെന്റർ ഉണ്ട്, ക്രൈസ്റ്റ്ചർച്ചിലും കൺട്രോൾ സെന്റർ ഉണ്ട്, പക്ഷേ നമുക്ക് വെല്ലിംഗ്ടണിൽ മാത്രമേ ഉള്ളൂ ഇന്റഗ്രേറ്റഡ് കൺട്രോൾ സെന്റർ വേർ സ്റ്റാഫ് ഫ്രം ഓൾ ദ ഡിഫറെന്റ് ഏജൻസീസ് വിസിറ്റ് ടുഗദർ ആൻഡ് കണ്ടക്ട് ദി ഓപ്പറേഷൻസ്. വേറെ ഇൻ ഓക്ലൻഡ് അവർക്കൊരു കൺട്രോൾ സെന്ററിൽ ഓക്ലൻഡ് സ്റ്റാഫ് മാത്രമേ ഇരിക്കത്തുള്ളൂ, ക്രൈസ്റ്റ്ചർച്ചിലാണെങ്കിലും ക്രൈസ്റ്റ് സ്റ്റാഫ് മാത്രമേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നേരം കുറച്ചും കൂടെ എഫിഷ്യൻ്റ് അല്ല, ബിക്കോസ് എല്ലാ ഏജൻസിയിലെ സ്റ്റാഫ് ഒരു കൺട്രോൾ സെന്ററിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഈസി ആൻഡ് ഫാസ്റ്റർ. അപ്പം ഇൻ ദാറ്റ് വേ ഞങ്ങളുടെ ലിങ്ക്ഡ്ഇൻ എപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഈ റീസെന്റ്ലി ദേർ വാസ് സം സ്റ്റാഫ് ഹു കെയിം ഫ്രം ഓക്ലൻഡ് എയർപോർട്ട് ടു ആക്ച്വലി സീ ഹൗ വി ഓപ്പറേറ്റ്, സോ ദാറ്റ് ദേ ആർ ഓൾസോ പ്ലാനിംഗ് ടു ക്രിയേറ്റ് ആൻ ഇന്റഗ്രേറ്റഡ് കൺട്രോൾ സെന്റർ ഇൻ ഓക്ലൻഡ്.
ഇന്റഗ്രേറ്റഡ് കൺട്രോൾ സിസ്റ്റം വന്ന നല്ലൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്ന, ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആവും. അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയിൽ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു അപ്ഗ്രേഡഡ് വേർഷനോ അപ്ഗ്രേഡഡ് മെത്തേഡ് എന്നോ പറയാനുണ്ടോ?
ഉണ്ട്. എമർജൻസി സർവീസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസിലൻഡിൽ തന്നെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആ സിസ്റ്റം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഐ ടോൾഡ് യു ഐ വാസ് വർക്കിംഗ് ഫോർ ദ എയർലൈൻ ഇൻ ഇന്ത്യ. അപ്പോൾ എയർലൈൻ വഴി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എയർപോർട്ട് ഓപ്പറേഷൻസിന്റെ അല്ലെങ്കിൽ എയർപോർട്ട് ആസ് എൻ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൂടുതലും എയർലൈൻസ് ആണ്. ഇവിടെ കൂടുതലും എയർപോർട്ടിൻ്റെതായതുകൊണ്ട് നമ്മളാണ് എമർജൻസി പ്രൊസീജിയേഴ്സ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ടെക്നോളജി ആക്ച്വലി ന്യൂസിലൻഡ് ബിൽഡാണ്, ന്യൂസിലൻഡ് ക്രൈസ്റ്റ്ചർച്ചിലെ ഒരു കമ്പനി ബിൽഡ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ്. പിന്നെ വേറെ കുറേ ടെക്നോളജീസ് ഉണ്ട്, അതെല്ലാം നോട്ട് ഓൺലി ഫോർ ന്യൂസിലൻഡ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എയർക്രാഫ്റ്റ് ബേ ആൻഡ് ഗേറ്റ് പ്ലാനിങ്, പിന്നെ പാസഞ്ചർ കാണുന്ന ഫിറ്റ് സ്ക്രീൻ, അതൊക്കെ ഓരോരോ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ആണ്. ആ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ന്യൂസിലൻഡിൽ യൂസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ന്യൂസിലൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ചില ടെക്നോളജി സെയിം ഇന്ത്യയിലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതേ സെയിം ടെക്നോളജി ആൻഡ് കമ്പനിയുടെ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
എങ്ങനെയാണ് ജേക്കബ് ഈ ഫീൽഡിലേക്ക് വരുന്നത്? ചെറുപ്പം മുതലേ ഒരു മൾട്ടി ടാസ്കിംഗ് സ്കില്ലുള്ള ആളായിരുന്നു?
അത് നല്ലൊരു ചോദ്യമാണ്. ഞാനും പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ എത്തിയെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്റെ കുഞ്ഞുനാളിലെ ഒരു ആരോ എന്നോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം, അല്ലെങ്കിൽ എന്നോടെന്നല്ല ജനറലി ചോദിച്ചൊരു ചോദ്യം, എയർക്രാഫ്റ്റിനെ കണ്ട് ഫാസിനേറ്റഡ് ആയിട്ട് അവരിങ്ങനെ, എന്നാൽ ഇത്രയും വെയിറ്റ് ഉള്ളൊരു സാധനം ഇത്രയും ആൾക്കാരെയും വെച്ച് ഇത്രയും ബാഗും ലോഡ് ചെയ്ത് എങ്ങനെ ഇത് ആകാശത്തേക്ക് പറന്നുയരുന്നു എന്നുള്ളൊരു ചോദ്യം എവിടെയോ എൻ്റെ കുഞ്ഞുനാളിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ പേരൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ട്രാവൽ ഏജൻസിയിലായിരുന്നു, ട്രാവൽ ഏജൻസി സ്റ്റാഫായിരുന്നു. ഡയറക്ട്ലി എയർപോർട്ടല്ല എങ്കിൽ പോലും അവർ വീട്ടിൽ ഒരുപാട് എയർലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മേ ബി അങ്ങനെ ആയിരിക്കണം. പക്ഷേ കുഞ്ഞുനാളിലോട്ട് എനിക്കറിയായിരുന്നു എനിക്ക് ഏവിയേഷനിലാണ് എത്തിപ്പെടേണ്ടതെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അതാണ് എൻ്റെ ഓർമ്മ.
ഇത് ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത്?
അല്ല, ഞാൻ എല്ലാവരെയും പോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ് ചെയ്തത്. നമ്മൾ ആദ്യം വീട്ടുകാരെ ഹാപ്പി ആക്കി, വീട്ടുകാരുടെ നമ്മളെ എല്ലാവരുടെയും വീട്ടുകാരുടെ ആഗ്രഹം അനുസരിച്ച് എഞ്ചിനീയറിംഗ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഞാനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തു. ചെന്നൈയിലായിരുന്നു ചെയ്തത് 4 വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ആസ് എൻ എഞ്ചിനീയർ ഞാൻ 2 വർഷം ദോഹ ഖത്തറിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. അപ്പം അങ്ങനെ 6 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് മെയ്ഡ് മൈ പേരൻസ് ഹാപ്പി, എഞ്ചിനീയറിംഗ് ചെയ്തു. പക്ഷേ ഡ്യൂറിംഗ് ദിസ് ടൈം അഗെയിൻ ഐ വാസ് ഓൾവേസ് ഡ്രാഫ്റ്റിംഗ് ദാറ്റ് പ്ലാൻ ടു ഗെറ്റ് ഇൻ ടു ഏവിയേഷൻ, ഹൗ ക്യാൻ ഐ പ്രോഗ്രസ് ഇൻ ഏവിയേഷൻ ആൻഡ് വേർ ഡു ഐ വോണ്ട് ടു റീച്ച് ഇൻ ഏവിയേഷൻ. സോ അതൊരു എന്താ പറയുക, പ്രോപ്പർലി ഡ്രാഫ്റ്റഡ് പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഒരു ഫീൽഡിലും പെട്ടെന്ന് ചെന്ന് എനിക്ക് പൈലറ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവാൻ പറ്റില്ല. Obviously, before you fly a wide body Airbus 380 aircraft, one day you have to fly, you have to start with a small aircraft first. സോ നമ്മുടെ ഒരു ജനറേഷനിൽ എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് വേണം, എനിക്ക് ഇന്ന ജോബിലേക്ക് പെട്ടെന്ന് കയറണം, അത് ഇവിടെ നടക്കത്തില്ല. അപ്പം അതിലേക്ക് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ ഒരുപാട് ഇത് ചെയ്തു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ എയർഇന്ത്യയുടെ ഹാങ്ങറിൽ ഒരു 1 മന്ത് ഇന്റേൺഷിപ്പ് ചെയ്തു. അത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ടെക്നിക്കൽ ഫീൽഡിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല, എയർലൈൻസിൻ്റെ എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഫീൽഡ് എനിക്ക് പറ്റിയതല്ല എന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. പിന്നെ കൂടുതലും യൂട്യൂബ് വീഡിയോസ്, നമ്മൾ മാക്സിമം ആ ഫീൽഡിലുള്ള ആൾക്കാരോട് സംസാരിച്ച് എന്തെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ളത്. കാരണം ആസ് എ നോർമൽ പാസഞ്ചർ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ചെക്ക് ഇൻ കൗണ്ടറിലെ സ്റ്റാഫിനെ അറിയാം, ബോർഡിംഗ് ഗേറ്റിലെ സ്റ്റാഫിനെ അറിയാം, അല്ലാണ്ട് ഇതിൽ കൂടുതൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് പൈലറ്റിനെ അറിയാം. അതെ, എനിക്ക് പൈലറ്റ് ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ് പണ്ടൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. പണ്ട് എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ഡെക്കിൻ്റെ അത് 3 സീറ്റ് ഉണ്ട്. ഇപ്പം കാണ്ഡഹാറിൻ്റെ എക്സാമ്പിൾ ചേച്ചി പറയുവാണെങ്കിൽ ആ അതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അതിൻ്റെ ഒരു സീരീസ് ഉണ്ട്, അത് കാണുന്നവർക്ക് മനസ്സിലാവും. അന്നൊരു ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു റോൾ ഉണ്ട്. എനിക്കൊരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ വായിച്ച് വായനകളിൽ നിന്നും അല്ലെങ്കിൽ കൂടുതൽ ഗവേഷണ റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായി ആ ഒരു റോൾ എന്ന് പറയുന്നത് പിന്നെ ഇല്ലാണ്ടാകുന്നതാണ്. കാരണം കൂടുതൽ ടെക്നോളജി അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ആ ഒരു ജോബ് ഇല്ലാണ്ടായി. പിന്നെ ഞാൻ ചെന്നൈയിൽ അല്ല കൊച്ചി എയർപോർട്ടിന്റെ ഒരു അക്കാഡമി ഉണ്ട്. അപ്പൊ അവിടെ പോയി സംസാരിച്ചപ്പോൾ അവിടുത്തെ ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു അത് ഒരു 6 മന്ത്സ് കോഴ്സ് ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും എൻട്രി ലെവൽ ജോബിലേക്ക് കയറി എൻട്രി ലെവൽ ജോബ് കയറി കഴിഞ്ഞിട്ട് പിന്നെ വൺസ് യു ഷോ കേസ് യുവർ ടാലന്റ് ദെൻ യു ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്. ഞാൻ 6 മന്ത്സ് ഒരു കോഴ്സിന് കൊച്ചി എയർപോർട്ടിന്റെ അക്കാഡമിയിൽ ഒരു കോഴ്സ് ചെയ്ത് അവിടെ നിന്ന് എനിക്ക് ആദ്യം ജെറ്റ് എയർവേസിൽ ജോലി കിട്ടി. 4 മാസം ഞാൻ ജെറ്റ് എയർവേസ് ജോലി ചെയ്തോളൂ. അവിടുത്തെ ഒരു എൻവയോൺമെന്റ് വാസ് ഇൻ ഓൾ ദാറ്റ് ഗുഡ്. അതും ഞാൻ മിസ് ഹാൻഡിൽ
എന്തോ അത് കേരളത്തിലായിരുന്നു.
അല്ലല്ല അതും ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. ഞാൻ ആദ്യം തന്നെ വർക്ക് ചെയ്തത് മിസ് ഹാൻഡിൽഡ് ബാഗേജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ഏറ്റവും സത്യം പറഞ്ഞാൽ ചീത്തവിളി മാത്രം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ 4 മാസം അവിടെ ജോലി ചെയ്തു. അവിടെ ആക്ച്വലി കുറച്ചൊരു ഇൻഡയറക്ട് റാഗിങ് കൈൻഡ് ഓഫ് തിങ് സീനിയേഴ്സ് ജൂനിയേഴ്സ് റെസ്പെക്ട് ചെയ്യാൻ ഒരു ഇതും നമ്മളെ അങ്ങോട്ടും വേറെ ഡിപ്പാർട്ട്മെന്റ്സ് മാറ്റുന്നില്ല. ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത് ദ എൻവയോൺമെന്റ്. സോ വൺസ് ഐ ഗോട്ട് ദ ജോബ് ഓഫർ I mean within that 4 months I built up my friends in Indigo and then I got a job in Indigo. Obviously interview process and all are big adam mari Indigo il kayri Indigo il oru first few months I was a normal check in staff and boarding gate staff and doing the ramp operations and all that, and then I told my manager I want to work for the control center as an Indigo as an airline staff. I mean ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ വാസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഇൻഡിഗോ എയർലൈൻസ് ആൻഡ് ദി എയർപോർട്ട് കമ്പനി. സോ അന്ന് അവിടെ കയറി പിന്നെ 2 years ആസ് എ കൺട്രോളർ ഐ വാസ് കണ്ടിന്യൂയിങ് ഓവർ ദർ.
അവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം പഠിച്ചു.
അതെ അത് നല്ലൊരു സ്കൂളായിരുന്നു ആക്ച്വലി. കാരണം അങ്ങനൊരു റോൾ ഇല്ല ആക്ച്വലി ഇൻഡിഗോയിൽ ഒരു സ്പെസിഫിക് എയർപോർട്ട് ഓപ്പറേഷൻസ് കൺട്രോളർ എന്നൊരു റോൾ ഇല്ല. അത് എയർലൈൻസ് കൺട്രോൾ സെന്റർ ഉണ്ട് പക്ഷേ ഇതിനൊരു റോൾ ഇല്ലായിരുന്നു. സോ കസ്റ്റമർ സർവീസ് ഓഫീസർ എന്ന റോളിൽ തന്നെ ഇരുന്നുകൊണ്ട് ദ സെയിം സാലറി വെച്ചിട്ട് നമ്മൾ കൂടുതൽ സ്ട്രെസ് ലെവൽ എടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ മാത്രമേ ആ ഒരു റോളിലേക്ക് വി യൂസ് ടു കോൾ ദാറ്റ് ദ ഹോട്ട് സീറ്റ്. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മൾട്ടി ടാസ്ക് ചെയ്യണം, നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുക്കണം, ദ ഈവനിങ് എയർക്രാഫ്റ്റ് പ്ലാൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ എയർപോർട്ട് കമ്പനിയിലുള്ളവരുടെ അവരുടെ ആ ഒരു പ്രഷർ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് അതെല്ലാം പഠിക്കേണ്ടി വന്നു. അവരുടെ കയ്യിൽ നിന്ന് വഴക്കുകൾ കിട്ടിയും അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തും അങ്ങനെ അങ്ങനെ പഠിച്ചിട്ടാണ് ആ 2 years ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തത്.
അവിടുന്ന് പിന്നെ ന്യൂസിലൻഡിലോട്ട് നേരിട്ട് വരികയാണ്?
ഇല്ല, അതിനുശേഷം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർലൈൻസ് കൺട്രോൾ സെന്റർ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഫ്ലൈറ്റ് ഡിസ്പാച്ച് ലൈസൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് ഒരു ലൈസൻസ് ആണ്, പൈലറ്റ് ഓൺ ഗ്രൗണ്ട് എന്നാണ് ആ ഒരു ഓഫീസറിനെ വിളിക്കുന്നത്. സോ നമ്മൾ ആക്ച്വലി ഒരു 3 മന്ത്സ് കോഴ്സ്, 3 മന്ത്സ് ഓർ 6 വീക്സ് ഡിപ്പെൻസ് നമ്മൾ എവിടെ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർലൈൻസിന്റെ കൺട്രോൾ സെന്ററിൽ വർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ഡിസ്പാച്ച് ഡോക്യുമെന്റ്സ് അത് പ്രിപ്പയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും അതൊക്കെ ഡിസ്പാച്ച് ഓഫീസേഴ്സ് ആണ്. അപ്പോൾ ആ കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ US പോകാൻ വേണ്ടി ട്രൈ ചെയ്തു. അവിടെയും എഞ്ചിനീയറിംഗ് ഒരു എൻട്രൻസ് ആയിരുന്നു. US എംബസി ഞാൻ ഇന്റെൻഡിങ് എമിഗ്രന്റ് ആണെന്ന് പറഞ്ഞ് എന്റെ വിസ റിജക്ട് ചെയ്തു.
ഈ ലൈസൻസിന്റെ കോഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ അല്ലേ?
ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇൻഡിഗോയിൽ തന്നെ ഉള്ള ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ തന്നെ വിടാറുണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ വേണ്ടിയാണ് FAA ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ലൈസൻസ് ആവുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അബ്രോഡ് കിട്ടുമായിരുന്നു. സോ അതുകൊണ്ടാണ് US ട്രൈ ചെയ്തത്. ആക്ച്വലി എനിക്ക് ഓബിയസ്ലി അബ്രോഡ് എയർപോർട്സ്, ഞാൻ ഐ ഗ്രൂ അപ്പ് ഇൻ ദോഹ, സോ ഓബിയസ്ലി ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു ദോഹ ഓർ ദുബായ് ഓർ വർക്ക് ഫോർ എമിറേറ്റ്സ് ഓർ ഖത്തർ എയർവേസ്. സോ ഇതൊക്കെയായിരുന്നു എന്റെ അന്നേരത്തെ ഒരു പാഷൻ എന്നുള്ളത്. സോ അടുത്ത് എന്തെന്നുള്ളത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി കൊണ്ടും 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കൂടി സ്റ്റിൽ ഐ ആം ബീൻ മാർക്ക്ഡ് ആസ് എൻ എഞ്ചിനീയർ വേർ എവർ ഐ ആം അപ്ലൈങ് ഫോർ ദ ജോബ്. സോ അന്നൊക്കെ ആക്ച്വലി ദിസ് ഇസ് ബാക്ക് ഇൻ 2017. സോ 2017 ഒക്കെ ദോഹയിലെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എല്ലാം സിസ്റ്റം ബേസ്ഡ് ആയി. സോ ഐ അപ്ലൈ ഫോർ എ ജോബ് ആൻഡ് ദ സിസ്റ്റം റിജക്ട്സ് മൈ CV ബിക്കോസ് മൈ എഞ്ചിനീയറിംഗ് മൈ ബാക്ക്ഗ്രൗണ്ട് ഇസ് ഇൻ എഞ്ചിനീയറിംഗ്. So obviously in the long run I had plans to do masters in aviation, which I always could do part time also. So njan work idond cheyam ennalla plan aayirunnu. Idellam initial plan undallo nammal draft cheyne aa plan inde bhagam aayirunnu masters cheyanam ennalla. Pakshe US visa reject aayondum adutha endu ennalla next chodyam vannappol na pinne why not I'll do a full time masters degree in aviation, and I started applying for masters in aviation in Australia, New Zealand, Canada and UK. കിട്ടിയത് യു കെ നിന്നും ന്യൂസിലൻഡിൽ നിന്നുമാണ്. അന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ യു കെ 3 months സ്റ്റേ ബാക്ക് അല്ല 6 months സ്റ്റേ ബാക്കേ ഉള്ളൂ. സോ ദ ടൈം വാസ്ന്റ് എനഫ് ടു ഫൈൻഡ് എ ജോബ് ഓർ ഒരു സേഫർ ഓപ്ഷൻ വാസ് ന്യൂസിലൻഡ്. സോ അങ്ങനെ ന്യൂസിലൻഡിൻ മാസ്റ്റേഴ്സ് ഇൻ ഏവിയേഷൻ മാസ് യൂണിവേഴ്സിറ്റി ചെയ്തു. And it was the worst year to pass out as an aviation master's degree holder because yan padichirangiyathum COVID struck. Yeah,
and the worst atmosphere in the aviation industry.
Yes, and aviation was worst hit. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ഓർമ്മകളിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ല. വേർ എയർക്രാഫ്റ്റ് വേർ പാർക്ക്ഡ് ആൻഡ് ഒരു എന്താ പറയുക ഒരു ഗ്രൗണ്ട് മൊത്തം എയർക്രാഫ്റ്റ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ അതൊരു വലിയൊരു ഷോക്കായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ വാട്ട് നെക്സ്റ്റ്. ഒരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം. ബട്ട് ഐ കെപ്റ്റ് ട്രൈയിങ്. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പാമസ്റ്റ് നോർത്തിലൊരു കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനിയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തു. അവിടെ എയർക്രാഫ്റ്റ് എയർ റിലേറ്റഡ് ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐ കെപ്റ്റ് ട്രൈയിങ് ഫോർ വെല്ലിംഗ്ടൺ എയർപോർട്ട് ജോബ് വെൻ എവർ ഇറ്റ് കെയിം അവൈലബിൾ. അങ്ങനെ അപ്ലൈ ചെയ്തു. ഒരു 3 പ്രാവശ്യം പ്രൊജക്ട് ആയി. 4th time വീണ്ടും ട്രൈ ചെയ്തു. ആൻഡ് ദിസ് ടൈം ഐ ട്രൈ ടു ഗെറ്റ് ടു നോ വൈ ഐ വാസ് ബീങ് റിജക്റ്റഡ് ബിക്കോസ് ഒബ്വിയസ്ലി ഐ വർക്ക് ഫോർ എൻ എയർപോർട്ട് വിത്ത് 33 million പാസഞ്ചേഴ്സ് ആൻഡ് വെല്ലിംഗ്ടൺ എയർപോർട്ട് ഹാസ് 6 million ആനുവൽ പാസഞ്ചേഴ്സ്.
അത് നല്ലൊരു കാര്യമാണ് ജേക്കബ് ഇപ്പൊ പറഞ്ഞത്. നമ്മളെ കേൾക്കുന്ന ലിസണേഴ്സിന് എല്ലാവർക്കും നല്ലൊരു ടിപ്പാണ് പറയുന്നത്. എല്ലാവരും ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ റിജക്ട് ചെയ്തെടുത്ത് എന്തുകൊണ്ടാണ് നമ്മൾ റിജക്ട് ചെയ്തതെന്ന് ചോദിക്കുന്നത് നല്ലൊരു കാര്യമാണ്.
അപ്പം അത് തീർച്ചയായും നല്ലൊരു ഇതായിരുന്നു. കാരണം എനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ അതുകൊണ്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് അവരുടെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ ഐ വിൽ പ്രൂവ് മൈ സെൽഫ് എന്ന് പറഞ്ഞ് വീണ്ടും ലാസ്റ്റ് ദ ഫോർത്ത് ടൈം ഐ സെൻഡ് ആൻ ഇമെയിൽ ബാക്ക് ആൻഡ് ദാറ്റ് ടൈം മൈ സി വാസ് ഫോർവേഡ് ടു ഹെഡ് ഓഫ് ഓപ്പറേഷൻസ്. അങ്ങനെ അവരെന്നെ ഇന്റർവ്യൂ വിളിച്ചു. നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ rather than just going and saying oh hey this is what answering their questions, we always want to do something extra. So njan endidu nu paranja njan ende Indigo job profile oru presentation pole prepare cheythu അതിനെ ഒരു എൻഹാൻസ് ചെയ്ത് എൻ്റെ വർക്ക് ഞാൻ ഭയങ്കര പാഷനേറ്റായിട്ട് സംസാരിച്ച് അവർക്ക് ഫീൽ ചെയ്യണം അത് നമ്മൾ ശരിക്കും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഗോട്ട് ദ ജോബ് ആസ് എ കൺട്രോളർ. അങ്ങനെ ഞാൻ കൺട്രോളറായിട്ട് 2 years വർക്ക് ചെയ്തു. ഫ്രം 2020 നവംബർ ടു 2022 ജൂലൈ. ആൻഡ് 2022 ജൂലൈ ഇന്റേർണൽ ഞങ്ങൾക്ക് എപ്പോഴും ഓൾവേസ് ഇന്റേർണൽ ജോബ് പോസ്റ്റിംഗ്സ് വരും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ആണ് ഇതിന് ഈ ജോബ് ഇപ്പോഴത്തെ ഈ റോൾ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ പാസ്സായി. അങ്ങനെ ഇപ്പം ഓപ്പറേഷൻസ് പ്രോസസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു.
അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ ജോബ് ആപ്ലിക്കേഷനെ അപ്രോച്ച് ചെയ്യുകയും നമ്മുടെ കോമ്പിറ്റൻസിയും നമ്മുടെ പാഷനും അവരെ ശരിക്കും ധരിപ്പിച്ചപ്പോൾ ഒരു ഡ്രീം ജോബിലാണോ ജേക്കബ് ലാൻഡ് ചെയ്തത്?
ഡ്രീം ജോബ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിന്നും എയർലൈൻസ് കൺട്രോൾ സെന്റർ, എയർലൈൻസിന്റെ കൺട്രോൾ സെന്ററിൽ ഒരു കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്രീം ജോബ്. പക്ഷേ അന്നത്തെ സാഹചര്യവും കോവിഡ് ആയപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഏവിയേഷൻ ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ച് കയറുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ എയർപോർട്ടിൻ്റെ കൺട്രോൾ സെന്ററിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അതിലേക്ക് ഞാൻ പരിശ്രമിച്ച് അതിലേക്ക് തിരിച്ചു കയറിയത്. അപ്പം അതിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിതിൻ 2 years ഈ ഒരു റോഡിലേക്ക് വരുമെന്നുള്ളത്. സോ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി. സോ ഐ ജസ്റ്റ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ബട്ട് ഇഫ് യു ആസ്ക് മീ ആം ഐ ഹാപ്പി വിത്ത് ദ ജോബ്, യെസ് ഓഫ് കോഴ്സ്. ഡ്രീം ജോബ് അല്ല എങ്കിൽ പോലും ഐ എൻജോയ് ദ ജോബ് ബിക്കോസ് ഒബ്വിയസ്ലി ഇറ്റ്സ് ഇൻ ഏവിയേഷൻ. സോ ഏവിയേഷനിൽ എയർലൈൻസ് ഉണ്ട്, എയർപോർട്ട് ഉണ്ട്. സോ മേ ബി ഡെസ്റ്റിനി വാസ് ദാറ്റ് ഐ ഹാവ് ടു ബി ഇൻ ദ എയർപോർട്ട് സൈഡ് ഓഫ് ദി ഏവിയേഷൻ ഇൻഡസ്ട്രി. സോ ഐ ആം എൻജോയിങ് ഇറ്റ്.
ഇതിലിനിയും ഏതൊക്കെ രീതിയിൽ ഇനിയും ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റും? എന്തൊക്കെയാ ഇനി ഇതിന്റെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികൾ?
ഒരുപാടുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാനിപ്പം ലക്കിലി മിഡിൽ ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തി. ഇനി മുന്നോട്ട് പോകാനാണെങ്കിൽ ഇതേ ഓപ്പറേഷൻസ് ഫീൽഡിൽ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ്, ഹെഡ് ഓഫ് ഓപ്പറേഷൻ ഡയറക്ടർസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സീനിയർ ലെവൽ മാനേജ്മെന്റിലേക്ക് പോകാം. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഈ ഒരു റോൾ എന്ന് പറയുന്നത് ഞാൻ പണ്ട് റിസർച്ചിൽ നടത്തിയ പോലത്തെ കാര്യങ്ങളെക്കാളിലുപരി നമ്മൾക്ക് ഈ ഫീൽഡിൽ പഠിക്കാനുണ്ടെന്നുള്ളതും നമ്മളെക്കാളിലും പാഷനേറ്റായ ആൾക്കാർ ഈ ഫീൽഡിൽ ഉണ്ടെന്നുള്ളതും ഞാൻ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ മാനേജർ എന്നോട് ചോദിക്കാറുണ്ട് വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം. ഞാൻ അന്നേരം പുള്ളിയോടും പറഞ്ഞ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് എ ലോട്ട് ടു ലേൺ. and it'll take time for me to learn, and once I learn I'll be progressing further within the operations department. But operations vida enikku oru plan illa, change job change vendorku obviously end ipothe or experience vechittu you can always try for airlines control center. I can always go back to my dream job, but I'm happy with what I'm doing now. Every day is different. I get to train people. In the last 2 years almost 21 aalkare njan train cheedittundu. Adile 12 vere controllers aanu, 9 vere terminal staff aanu. So I enjoy sharing knowledge, and especially with working for Bangalore Airport and then coming to Wellington Airport, I have lots of experiences and things that I can actually share with them. So I enjoy it. So I'm going with the flow. Let's see where it goes.
Edengil oru specific field specialize cheyanam nu thonarundo ippam safety and security thammil vyathasangal undo adil edengilum സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യം
ഉണ്ട്? തീർച്ചയായും ഉണ്ട്. സേഫ്റ്റി സെക്യൂരിറ്റി ഞങ്ങളുടെ എയർപോർട്ടിൽ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. എല്ലാ എയർലൈൻസിൽ തന്നെ ഉണ്ട്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ സെക്യൂരിറ്റി സേഫ്റ്റി വെച്ച് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഞാനിതുവരെ അങ്ങനെ ഏത് ഡീവിയേറ്റ് ചെയ്ത് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഐ എം ഹാപ്പി ടു ഗോ. ഞാനിപ്പം സെക്യൂരിറ്റിയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്, സെക്യൂരിറ്റി ട്രെയിനിങ് ആണ്. സേഫ്റ്റി വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു സേഫ്റ്റി ദേർ ഇസ് എ ലോട്ട് ടു ഡു regarding what happens at the airport, incidents investigate either small incident like trip and fall, health and safety. When it comes to the air side, obviously safety consider cheyanengil njangal runway inspections daily runway inspections multiple times cheyarundu. The reason why is on the runway we don't want any debris. Because even a small screw, അല്ലെങ്കിൽ ഒരു നട്ടായിട്ട് ഒരു സ്ക്രൂ ആട്ടെ, അത് റൺവേ കിടക്കുന്നത് ഇസ് നോട്ട് സേഫ്. പിന്നെ ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടാറുള്ളത് ബോൺസ്, കിളികള് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് ചപ്പ് ചവറുമായിട്ട് അതുകൊണ്ട് റൺവേയിൽ കൊണ്ട് ഡംപ് ചെയ്യും. സോ ഈവൻ ദാറ്റ് ബോൺ ഇറ്റ്സെൽഫ് ഇസ് ഓൾസോ ഡേഞ്ചറസ് ഫോർ ആൻ എയർക്രാഫ്റ്റ്. സോ സേഫ്റ്റി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഈവൻ വലിയ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പം ഈയിടെ വെല്ലിംഗ്ടൺ എയർപോർട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു, അത് EMAS, എഞ്ചിനീയർഡ് മെറ്റീരിയൽ അറസ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഒരു ഇത്. അത് സേഫ്റ്റി ഫീച്ചർ. നമ്മുടെ കാലിക്കട്ട് പോലത്തെ ഇൻസിഡന്റ്, കാലിക്കട്ടിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇൻസിഡന്റ് പോലത്തെ സംഭവങ്ങൾ നമ്മളിപ്പോൾ ടേബിൾ ടോപ്പ് എയർപോർട്ട്സിൽ പ്രതീക്ഷിക്കാൻ പറ്റും, നടക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. സോ അങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു സേഫ്റ്റി ബ്ലോക്ക് ആണ്. കോൺക്രീറ്റ് ബ്ലോക്സ് ആർ ഗോണ ബി ഇൻസ്റ്റാൾഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദി വെല്ലിംഗ്ടൺ എയർപോർട്ട് റൺവേ. അത് വെച്ചിട്ട് ഇൻ കേസ് എന്തെങ്കിലും എയർക്രാഫ്റ്റ് ഓവർഷൂട്ട് ആവുകയാണെങ്കിൽ അതിന് ആ കോൺക്രീറ്റ് ബ്ലോക്സിന് എയർക്രാഫ്റ്റിനെ സേഫ് ഗാർഡായിട്ട് ടു ഫുൾ സ്റ്റോപ്പ് ഇൽ ബ്രിങ് ടു എ ഫുൾ സ്റ്റോപ്പ്. പാസഞ്ചേഴ്സിനും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, എയർക്രാഫ്റ്റിന് ചെറിയ മൈനർ ഡാമേജ് ഉണ്ടായിട്ട് അതിനെ ഓൾവേസ് റിപ്പയർ ചെയ്ത് സർവീസിൽ ഇറക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ വെല്ലിംഗ്ടൺ എയർപോർട്ടിൽ വർക്കേഴ്സ് അണ്ടർ പ്രോഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റിയിൽ നടക്കുന്നുണ്ട്. സോ എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിൽ നിന്നും പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. സോ ഐ എം ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഞങ്ങളുടെ അവിടെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞില്ല. വി ആർ ഓൾവേസ് കോൾഡ് ആസ് ലൈക്ക് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. മൾട്ടി ടാസ്ക് ചെയ്യുക ഉള്ളതാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു പ്രത്യേകത. കാരണം
നല്ലൊരു കാര്യമാണ്, എല്ലാ ഫീൽഡിലും എക്സ്പോഷർ കിട്ടും.
അതെ അതെ, എല്ലാത്തിനെ കുറിച്ചുള്ള നോളജ് കിട്ടും. അതെ, എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു നോളജ് കിട്ടും.
ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള നമ്മളെ കേൾക്കുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടോ? ഏത് രീതിയിൽ അവരവരുടെ കരിക്കുലത്തെ ഡിസൈൻ ചെയ്യണം?
അതെ, അത് ഫസ്റ്റ് തിങ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടേക്ക് യുവർ ടൈം, ലേൺ ദി ഇൻഡസ്ട്രി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഫീൽഡ് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ആക്ച്വലി യൂട്യൂബും ഒരുപാട് ടെക്നോളജി എല്ലാം അറ്റ് ദ ഫിംഗർ ടിപ്സ് അവൈലബിൾ ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ ഒക്കെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റ് തന്നെ കിട്ടുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അന്നത്തെ അവൈലബിലിറ്റി ഓഫ് ഇന്റർനെറ്റ് വാസ് ആൻഡ് ഓൾ ദാറ്റ് ഗ്രേറ്റ്. സ്മാർട്ട് ഫോൺസ് ഇല്ല. സോ ഐ യൂസ് ടു ട്രൈ ടു ഫൈൻഡ് പീപ്പിൾ വർക്കിംഗ് ഇൻഡസ്ട്രി, speak to them, know what they are doing, try to understand their one normal day. Adella mansilaki ee field la endokke opportunities undu, endokke roles undu, angana ayine kurichu cool study nadathi adu kaniṭṭu always start, you have to start from scratch. Adu mansilakkanam, it will take time. Nammaloru positional vare ettanengil it will take time, and nammala positional ettanengil nammal start from scratch, learn the job, understand the very basics, ക്രിയേറ്റ് യുവർ ഫൗണ്ടേഷൻ, ലൈക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അനുസരിച്ച് ഗ്രാബ് ചെയ്ത് മുകളിലോട്ട് വരിക എന്നുള്ളതാണ്.
ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോഴ്സാണോ ചേക്കപ്പ് ഉദ്ദേശിക്കുന്നത്?
കോഴ്സ് എന്ത് കോഴ്സും നമുക്ക് ചെയ്യാം, ബാച്ചിലേഴ്സ് ഇൻ ഏവിയേഷൻ തൊട്ട്. ഇപ്പൊ ന്യൂസിലൻഡിലെ ഒരു എൻവയോൺമെന്റ് വെച്ച് പറയുവാണെങ്കിൽ ഞങ്ങളുടെ എയർപോർട്ടിൽ തന്നെ നോൺ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് പോലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഒബിയസ്ലി ഇൻ ഇന്ത്യ നമുക്ക് കുറച്ചും കൂടെ കോമ്പറ്റീഷൻ ഹൈ ആണ്. നമ്മളൊരു സ്പെസിഫിക് കോഴ്സ് ചെയ്തിട്ട് ബാച്ചിലേഴ്സ് ഇൻ ഏവിയേഷൻ, സിമ്പിൾ എക്സാമ്പിൾ ബാച്ചിലേഴ്സ് ഇൻ ഏവിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബിയസ്ലി കരിയർ സ്ട്രേറ്റ് ഇൻ ടു ഏവിയേഷൻ. പക്ഷെ പിന്നെ ഡീവിയേറ്റ് ചെയ്യാൻ പാടായിരിക്കും, ലൈക് ഏവിയേഷൻ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മാറണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത് അത്ര എളുപ്പമല്ല. സോ ഇവിടെ ന്യൂസിലൻഡിൽ നമുക്ക് എന്ത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും എയർപോർട്ട് ജോബ്സ് ട്രൈ ചെയ്യാം. എൻട്രി ലെവൽ ജോബ്സ്, എൻട്രി ലെവൽ ജോബ്സ് കിട്ടിയിട്ട് പിന്നെ കയറി കയറി പോകാനായിട്ട് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ന്യൂസിലൻഡ്.
ഇന്ത്യയിൽ നിന്ന് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ വരുന്നവർക്കും ബാച്ചിലേഴ്സ് ഇൻ ഏവിയേഷൻ പഠിച്ച്.
ഇപ്പം ഈ ലാസ്റ്റ് ഞാൻ ട്രെയിൻ ചെയ്ത രണ്ട് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യന്നും മലേഷ്യന്നും ഉള്ളവരാണ്. അവര് ബാച്ചിലേഴ്സ് ഇൻ ഏവിയേഷൻ ചെയ്തിട്ട് അവരിപ്പോ പഠിച്ചിറങ്ങിയതുള്ള അവരുടെ ഗ്രാജുവേഷൻ രണ്ടു മാസം മുമ്പായിരുന്നു. അപ്പം അവരിപ്പം കൺട്രോളറായിട്ടും ഒരാൾ എയർ സൈഡ് സ്റ്റാഫായിട്ടും കയറിയിട്ടുണ്ട്. അത് അവിടുത്തെ എൻട്രി ലെവൽ ജോബാണ്. പിന്നെ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്ത് ഡ്യൂട്ടി മാനേജർ ആവാം, അല്ലെങ്കിൽ ടെർമിനൽ ഓപ്പറേഷൻസിന്റെ മാനേജർ ആവാം, അല്ലെങ്കിൽ എയർ ഫീൽഡ് മാനേജർ ആവാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈവൻ വെല്ലിംഗ്ടൺ മാത്രമല്ല, ഓക്ലൻഡ് ആട്ടെ, ഓക്ലൻഡിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്, ഞങ്ങളുടെ വെല്ലിംഗ്ടണിൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. സോ
നമ്മളെ കേൾക്കുന്ന സ്റ്റുഡൻസിന് ന്യായമായിട്ടും ഒരു ക്യൂരിയോസിറ്റി തോന്നും, ഈ ഇൻഡസ്ട്രിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റികൾ എങ്ങനെയാണ് ന്യൂസിലൻഡിൽ?
ഉണ്ട്. ഇപ്പം ഓക്ലൻഡ് ആട്ടെ, വെല്ലിംഗ്ടൺ ആട്ടെ, അത് ഒരു എന്താ പറയുക, നമ്മളൊരിക്കലും ഗൾഫ് പോലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഓർ യു എ ഓർ ദോഹ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. പക്ഷേ റെഗുലർലി വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൾവേസ് എക്സ്പാൻഷൻ നടക്കും. എസ്പെഷ്യലി ഓക്ലൻഡ് എയർപോർട്ടും വെല്ലിംഗ്ടൺ എയർപോർട്ടും എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് വരും. പക്ഷേ എൻട്രി ലെവലിൽ നമ്മൾ കയറാൻ നോക്കുക. എൻട്രി ലെവലിൽ കയറി കഴിഞ്ഞിട്ട് വൺസ് വി പ്രൂവ് അവർ സെൽഫ് ഓൾവേസ് യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്.
ഇപ്പൊ നമ്മള് കാലിക്കട്ട് എയർപോർട്ടിൽ നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞു, ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്, കോൺക്രീറ്റ് ബാരിയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സേവ് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എന്തെല്ലാം പ്രിക്കോഷണറി മെഷേഴ്സ് ആണ്. ഇപ്പൊ ന്യൂസിലൻഡിലെ കാര്യമാണ് ജേക്കബിന് പറയാൻ പറ്റുന്നത്, നമ്മള് എയർപോർട്ടിൽ ചെയ്യാറുള്ളത്.
സോ ലാൻഡിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ദി ഫ്ലൈറ്റ് ആണ്. സോ പാസഞ്ചർ പൈലറ്റിനാന്ന് പറഞ്ഞാൽ പോലും ലാൻഡിംഗ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം പൈലറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യാനുണ്ട്. അപ്പം ആ ചെയ്യുന്നതിന് മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ വെതർ കണ്ടീഷൻ ഓഫ് ദി ഡെസ്റ്റിനേഷൻ എയർപോർട്ട്, മഴയാണോ, റൺവേയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, വിസിബിലിറ്റി എന്താണ്, അവിടുത്തെ വിൻഡ് സ്പീഡ് എന്താണ്, ഇതെല്ലാം പുള്ളിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കാൽക്കുലേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ് ആൻ എയർപോർട്ട് നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എയർലൈനും റിക്വയർമെന്റ്സ് ഹൈ ആണ്. നേരത്തെ വെല്ലിംഗ്ടൺ എയർപോർട്ട് സിംഗപ്പൂർ എയർലൈൻസ് വരുമായിരുന്നു. അപ്പം അവരുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ എക്സ്റ്റെൻഡ് ഓഫ് ദ റൺവേ ഷുഡ് ബി ഗ്രൂവ്ഡ്. ഗ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം റോഡിലൂടെ പോകുമ്പോൾ റോഡ് വളരെ നമുക്ക് ഒരു കട്ടും കാണത്തില്ല, പക്ഷേ നമ്മുടെ വെല്ലിംഗ്ടൺ എയർപോർട്ട് റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കൂടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന അതിനെയാണ് ഗ്രൂവ് എന്ന് പറയുന്നത്, ഒരു 6 mm ഗ്രൂവ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് വാട്ടർ ഇല്ലാണ്ടിരിക്കാൻ,
സ്ലിപ്പറി ആവാതിരിക്കാൻ,
വെള്ളം ഒലിച്ചിങ്ങനെ പോകണം അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ. അപ്പം റൺവേ ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് ആന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കെപ്പോഴും ഗ്രൂവ്സും ഉണ്ട്, പിന്നെ ചെറിയൊരു സ്ലാൻഡിങ്ങിനുണ്ട്. സോ ഇത് രണ്ടും വാട്ടർ ഇങ്ങനെ കണ്ടെയ്നായി ഇരിക്കാതെ ഒഴുകി പോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ റൺവേ എപ്പോഴും ഡ്രൈ ആയിരിക്കും, അതൊന്ന്. പിന്നെ സെക്കൻഡ് തിങ് അഡ്വാൻസ്ഡ് എയർപോർട്ട്സിലെല്ലാം ഉള്ളൊരു സിസ്റ്റമാണ് ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം. ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗെയിൻ വിസിബിലിറ്റി. ഇപ്പം വിസിബിലിറ്റി വളരെ ലിമിറ്റഡ് ആണെങ്കിൽ പൈലറ്റിന് വിത്തൌട്ട് ഈവൻ സീയിങ് ബ്ലൈൻഡ്ലി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം. അപ്പോൾ അതിന് കാറ്റഗറി 1, 2, 3 എന്ന് പറഞ്ഞ പല കാറ്റഗറി ഉണ്ട്. പക്ഷെ അത് ചില എയർപോർട്ടിൽ ഇപ്പം ഫോഗ് റെഗുലറായിട്ട് വരുന്ന എയർപോർട്ടിൽ ഉണ്ട്, അവിടെയൊക്കെ ഏറ്റവും ഹൈ എൻഡ് ഉള്ള ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്, ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച്, അത് റേഡിയോ സിഗ്നൽസ് ആണ്. ഒരു എയർക്രാഫ്റ്റ് റൺവേയുടെ സെൻട്രൽ ലൈനോട്ട് അലൈൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ തന്നെ ഈ റേഡിയോ സിഗ്നൽസിൽ നിന്ന് ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പൊസിഷൻ ഓഫ് ദ എയർക്രാഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടച്ച് ഡൗൺ പോയിന്റ്, അത് പൈലറ്റിന്റെ സിസ്റ്റത്തിൽ അത് കാണാം, അല്ല സ്ക്രീനിൽ കാണാം. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ആണ് ആ എയർക്രാഫ്റ്റ് 3° ഗ്ലൈഡ് എടുത്ത് കറക്റ്റ് ടച്ച് ഡൗൺ പോയിന്റ് വരെ വന്ന് ലാൻഡ് ആകുന്നത്. സോ ഇപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് അന്ന് കാലിക്കട്ടിലെ ഇൻഷ്യൂ എന്ന് പറയുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഇൻസിഡന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ അവൈലബിൾ ആണ് ഓൺലൈനിൽ, അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. അന്ന് മഴ ഉണ്ടായിരുന്നു, റൺവേ കണ്ടീഷൻ വാസ് കംപ്ലീറ്റ്ലി വെറ്റ് ആൻഡ് എയർക്രാഫ്റ്റിന്റെ വൈപ്പർ പോലും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ലാൻഡ് ചെയ്ത ഡയറക്ഷൻ, ആക്റ്റീവ് റൺവേ എന്ന് പറയുന്നത് ഓൾവേസ് എയർക്രാഫ്റ്റ് ടേക്സ് ഓഫ് ആൻഡ് ലാൻഡ്സ് എഗൈൻസ്റ്റ് ദ വിൻഡ്. പക്ഷെ അന്നത്തെ സംഭവത്തില് വിൻഡിന്റെ എഗൈൻസ്റ്റ് അല്ല, വിൻഡിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് എയർക്രാഫ്റ്റിന്റെ റൺവേ ആക്ച്വലി ക്ലിയറൻസ് കൊടുത്തത്. സോ ഇതെല്ലാം ആഡഡ് ഫാക്ടർ ആയിരുന്നു ഫോർ ദാറ്റ് ഇൻസിഡന്റ് ടു ഹാപ്പൻ. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ആസ് എൻ എയർപോർട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ പല പിന്നെ സെൻസേഴ്സ് ഉണ്ട് റൺവേയിൽ. ആക്ച്വലി ഞങ്ങൾക്ക് സെൻസേഴ്സ് ഉണ്ട്, എന്താണ് വാട്ടർ കണ്ടന്റ്. റൺവേയുടെ 9 സെൻസേഴ്സ് ഉണ്ട് ഫ്ലഷ്ഡ് ഓൺ ടു ദ റൺവേ. സോ ഇറ്റ് വിൽ ഗിവ് യു ദ ടെമ്പറേച്ചർ ഓഫ് ദ റൺവേ ആൻഡ് വാട്ട് ഇസ് ദ വാട്ടർ കണ്ടന്റ് ഓഫ് ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ റൺവേ. ഇതെല്ലാം നമ്മുടെ സിസ്റ്റം മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പൈലറ്റിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട് ത്രൂ ദ കൺട്രോൾ ടവർ.
ജേക്കബ് ഇത്ര മുമ്പേ പറയുകയുണ്ടായി സിഗ്നൽസ് വഴിയാണ് പൈലറ്റിന്റെ സ്ക്രീനിൽ ഇത് വിസിബിലിറ്റി കിട്ടുന്നത്. ഇതും ഒരു പക്ഷെ എന്റെ ഒരു തെറ്റായ ചോദ്യമായിരിക്കാം, എങ്കിലും ഇതും നമ്മള് ഫ്ളൈറ്റിൽ കയറുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്യണം എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ?
യെസ്, അഗൈൻ സേഫ്റ്റി കൺസേൺ. ഇതെല്ലാം ഇപ്പം ആരെങ്കിലും മൊബൈൽ യൂസ് എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ക്രാഷ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെർസ്പെക്ടീവ് ആരും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. പക്ഷെ റേഡിയോ സിഗ്നൽസ് ആണ് നമുക്ക് പൈലറ്റ് ഗ്രൗണ്ടുമായിട്ട് സംസാരിക്കുന്നത്, എല്ലാ റേഡിയോ കമ്മ്യൂണിക്കേഷനും സിഗ്നൽസ് ആണ്. സോ നമ്മളിങ്ങനെ രണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരുപാട് സ്റ്റാറ്റിക് വരുവാണെങ്കിൽ നമുക്ക് എത്ര ഇറിറ്റേറ്റഡ് ആയിരിക്കും. പണ്ട് കാലത്ത് നമ്മൾ ഓൺലൈൻ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്റ്റാറ്റിക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പോൾ ബേസിക്കലി എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ റേഡിയോ സിഗ്നൽസ് അത്രയും ഹൈ ആവും, അല്ലെങ്കിൽ പൈലറ്റിന് ഗ്രൗണ്ടോ അല്ലെങ്കിൽ കൺട്രോൾ ടവറുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാത്ത സ്റ്റാറ്റിക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാവരും മൊബൈൽ യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ വളരെ നല്ല. അതെ, അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. സേഫ്റ്റി
അതുപോലെ തന്നെ ഒരു ചോദ്യം, ഒരു സാധാരണ യാത്രക്കാരി എന്നുള്ള നിലയ്ക്ക് നല്ല നല്ല വാം ആയിട്ടാണ് ഫുഡ് ഫ്ലൈറ്റ്സിൽ കിട്ടുന്നത്. എങ്ങനെയാണ് ഇത് ഇവർ ഇത്രത്തോളം വാം ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നത്?
അത് എല്ലാ എയർക്രാഫ്റ്റിന്റെ ഗാലി എന്ന് പറയുന്നതും നമ്മുടെയൊക്കെ ഒരു ഓവൻ പോലെ തന്നെ അതിന്റെ അകത്ത് ഹീറ്റഡ് ആയിട്ട് ഹീറ്റഡ് കമ്പാർട്ട്മെന്റ്സ് ആണ്. സോ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റുകാർ ഈ ഫുഡ് ലോഡ് ചെയ്യുന്നത് തന്നെ ഈ വെൻസിലോട്ടാണ്. അപ്പൊ അതിന്റെ അകത്ത് ഫുഡ് നല്ല ഫ്രഷ് നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. അവരത് എടുക്കുന്നത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രം ആ റൗണ്ടാണ് അത് എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചൂടോടെ നമുക്ക് ഇപ്പോഴും കിട്ടുന്നത്.
അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടും വളരെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ടും ചെയ്യേണ്ട ഒരു റോളാണ്. മറ്റൊരു സിനിമയിൽ പറഞ്ഞ പോലെ ജാവ വെറും സിമ്പിൾ അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റിൽ പറക്കുന്ന പോലെ സിമ്പിൾ അല്ല. പുറകിൽ തിരശ്ശീലയ്ക്ക് പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്രത്തോളം ഇത് വിശദീകരിച്ച് വളരെ സിമ്പിൾ ടേംസിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ജേക്കബിന് മലയാളം എഫ് എമ്മിന്റെ ഭാഗത്തു നിന്നും വളരെയധികം നന്ദി. ഈ ഒരു ഷോയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം.
താങ്ക് യു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിനും വളരെ താങ്ക്സ് ഉണ്ട്. എല്ലാ പാസഞ്ചേഴ്സിനും പറയാനുള്ള പോലെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ബി വെരി വെരി കോഷ്യസ് ആൻഡ് ബി മോർ പൊളൈറ്റ് ടു ഓൾ ദ സ്റ്റാഫ്, ബിക്കോസ് ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സേഫ് ആയിട്ട് ഒരിടത്ത് നിന്ന് ഒരിടത്ത് വരെ എത്തുന്നത്. സോ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാഫിനെ ഡീൽ ചെയ്യുക. ഞങ്ങളും അത് തന്നെ ശ്രമിക്കുകയാണ് പാസഞ്ചേഴ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടി.
നല്ല കാര്യം. താങ്ക് യു സോ മച്ച്.
വെൽക്കം.
മലയാളം എഫ് എം 104.6 നിങ്ങൾ ഇതുവരെ കേട്ടത് മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. വെല്ലിംഗ്ടൺ എയർപോർട്ടിലെ ഓപ്പറേഷൻസ് പ്രോസസ് മാനേജർ ജേക്കബ് ജോർജുമായുള്ള അഭിമുഖ സംഭാഷണം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 0921-84000. Oro yatrayum oru anugrahamaanu. Sahiyon Tours and Travels.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
മലയാളം എഫ് എം എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 പുതിയൊരു പരിപാടിയോടുകൂടി ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും പാവന ശ്രീലകം കേരളം മോഹനം കേരളം മോഹനം സസ്യശ്യാമള കോമളം ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം കേരളം.